അങ്ങ് ഞങ്ങളെ സൂക്ഷിക്കുകയും ക്രിസ്തുയേശുവിൻ നാമത്തിൽ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് കൂടി വരുവാൻ അങ്ങ് തന്ന കൃപയ്ക്കായി നന്ദി. അടിയനിൽ അങ്ങ് ജീവിച്ച അങ്ങയുടെ ഓമിനെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുത്ത അങ്ങ് ആഗ്രഹിക്കുന്ന ചിന്ത മാത്രം അടിയനിലൂടെ സംസാരിച്ച എന്റെ കുഞ്ഞുങ്ങളെ അങ്ങിലേക്ക് ആദായപ്പെടുത്തുന്നു. ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ദൈവത്തിന്റെ തിരുവചനവുമായി ഒരു പണിക്കാരനെ പോലെ, ഒരു മേസനെ പോലെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിൽ നിന്ന് കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കും വിശ്വസിക്കുന്നു. പ്രിയരെ, നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന വിഷയം അകത്തെ ദേവാലയത്തിന്റെ കൺസ്ട്രക്ഷനാണ്. ദേവാലയം പണിയിലായിരിക്കുന്നവർക്കായി സ്തോത്രം. കഴിഞ്ഞ സന്ദേശത്തിൽ നാം മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ദേവാലയം പണി അത് നാം പണിയുമ്പോൾ അതൊരാത്മീക യുദ്ധമാണ്. ഒരു ഇൻവിസിബിൾ ബാറ്റിൽ അവിടെ ഉണ്ട്. അതുകൊണ്ട് നാം നമ്മുടെ യുദ്ധക്കളം മാറണം. ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് യുദ്ധക്കളം മാറണം എന്ന് നാം കേട്ടു. തുടർന്നും അതിനെ കുറിച്ചുള്ള ആഴങ്ങൾ നാം കേൾക്കും. എന്നാൽ ഇന്ന് ആ യുദ്ധത്തിൽ നമ്മൾ യുദ്ധക്കളം മാറാതെ ജഡത്തിൽ നിന്നാൽ എന്ത് പറ്റും എന്നുള്ള ഒരു ചിന്ത ആലോചന നിങ്ങളെ അറിയിക്കുകയാണ്. ദുഷ്ടനായ പിശാച് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പ്രവൃത്തി നടക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച പിശാചിന്റെ ആ പ്രവൃത്തി തന്ത്രങ്ങളിലൂടെയാണ് സംഭവിച്ച ഒരു കാര്യം നിങ്ങളെ അറിയിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകാം. നമ്മുടെ കീ വാക്യം നമുക്ക് വായിച്ച് ആരംഭിക്കാം. എഫേസ്യ ലേഖനം 2:22 വാക്യം, അകത്തെ ദേവാലയ നിർമ്മാണം. ഉള്ളോടെ എല്ലാവരും,
അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു.
അവനിൽ നിങ്ങളെയും, നിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരെ, ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനെ ഒന്നിച്ച് പണിതു വരുന്നു. ദൈവത്തിന്റെ നിവാസമായ ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? ഇതിനു മുമ്പ് അറിയാൻ അടുത്ത ആളോട് പറഞ്ഞു, ദൈവത്തിന്റെ നിവാസമായ ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? ഇതിനു മുമ്പ് അറിയാൻ പാടില്ല. ചിലര് പറഞ്ഞു ചിലർക്ക് അറിയാൻ പാടില്ലാഞ്ഞോണ്ട് ഞാൻ അറിഞ്ഞില്ല, കേട്ടില്ല, എന്നോടല്ലേ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അങ്ങനെയല്ല, നിങ്ങളോടെ അത് പറഞ്ഞു. ഹല്ലേലൂയ്യ! ദൈവത്തിന്റെ നിവാസമായ മറ്റൊരു മനുഷ്യൻ ഭൂമിയിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് നമ്മുടെ തലയായ കർത്താവായ യേശു. നമ്മുടെ തലയായ കർത്താവായ യേശു പറയുകയാണ്, എന്റെ പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. അപ്പൊ അതേപോലെ നിങ്ങളെയും എന്നെയും ആക്കിയെടുക്കുവാൻ ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആക്കിയെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഒന്നിച്ചു പണിതു വരുന്നു. ആ പണിയുടെ പേരാണ് ദൈവപുത്രന്മാരുടെ പണി. ഹല്ലേലൂയ്യ! അപ്പൊ പ്രിയ സഹോദരങ്ങളെ, സകല സൃഷ്ടിയിലിരിക്കുന്നവരുടെ കാത്തിരിക്ക ദൈവപുത്രന്മാരുടെ പണി ഇത് നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ടോ ഇല്ലയോ? വളരെ പ്രാധാന്യതയോടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ടൈറ്റില് ഓരോടെല്ലാം ആളെ മാറ്റാത്ത സുവിശേഷീകരണങ്ങൾ, ഇവാഞ്ചലിസം ദാറ്റ് ഡസ് നോട്ട് ചേഞ്ച് പീപ്പിൾ. ആളെ മാറ്റാത്ത സുവിശേഷീകരണങ്ങൾ, ആളെ മാറ്റുന്നില്ല. യഥാർത്ഥത്തില് ബൈബിളിൽ ദൈവം നമുക്ക് തരുന്ന സുവിശേഷം, ക്രിസ്തു നമ്മളോട് പറഞ്ഞ സുവിശേഷം ആളെ മാറ്റുന്നതാണ്. ആളെ മാറ്റുന്ന സുവിശേഷം. അപ്പൊ നിങ്ങൾ ഇതിലേക്കും ഒരാളെ വേറൊരാളാക്കും. ഈ സിസ്റ്റമേ മുഴുവനായിട്ട് കർത്താവ് ചേഞ്ച് ചെയ്യുക. നിങ്ങൾക്കത് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ സുവിശേഷം എന്തെന്ന് വ്യക്തതയോട് മനസ്സിലാക്കുക. സുവിശേഷത്തിൽ ദൈവം നമ്മളെ ആരാക്കും. ഇന്ന് വഴി തെറ്റിപ്പോയ ഒരു തലത്തെ കാണുകയാണ്, വഴി തെറ്റിപ്പോയ ഒരു തലത്തെ. ഇത് പിശാചിന്റെ തന്ത്രം കൊണ്ടാണ് സംഭവിച്ചത്. ഞാൻ ഒന്ന് രണ്ട് പ്രാക്ടിക്കൽ ഇൻസിഡൻസ് നിങ്ങളോട് പറയാം. അപ്പൊ നിങ്ങൾക്ക് പിശാചിന്റെ പ്രവൃത്തിയിലൂടെ സഭ അല്ലെങ്കിൽ സഭകൾ വ്യക്തിത്വങ്ങൾ എത്രമാത്രം വ്യതിചലിച്ചു പോയി എന്ന് കാണുവാനായിട്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് ദുബായില് ഞാൻ ചർച്ചിൽ പ്രസംഗിച്ചു. ഞാൻ ഇത് മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് പ്രസംഗിച്ചത് 1 യോഹന്നാൻ 3:9. നിങ്ങളവർക്കും ബൈ ഹാർട്ട് ആണല്ലോ 1 യോഹന്നാൻ 3:9. അടുത്ത ആളോട് പറഞ്ഞേ അറിയില്ല, ഇതറിയണം. നമ്മുടെ റിസൾട്ടാണ്, ആ റിസൾട്ടിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത്. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ദേവാസനം എടുത്ത് വായിച്ചു.
ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്നു ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല.
ഹല്ലേലൂയ. നമ്മളെ ശോധന ചെയ്യണത് ഈ വചനം വെച്ചിട്ടാ. നമ്മുടെ ആത്മീയ വളർച്ച ഒന്ന് ശോധന ചെയ്യണം ഈ വചനം വെച്ചിട്ടാ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുവാൻ അവന് കഴിവില്ല, കാരണം ദൈവത്തിന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. വളരെ പവർഫുൾ ആയിട്ടൊരു വചനം. ഈ വചനം ദുബായിൽ പ്രസംഗിച്ചതിന് ശേഷം തിരിച്ചു വന്നപ്പോ എന്റെ പിറ്റേ ദിവസം ആ സഭയിലെ പാസ്റ്റർ ഒരു എൽഡറാണ്, ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്, എന്നോട് ഒരാൾ ഒന്ന് ചോദിച്ചു ഈ വചനം പ്രസംഗിച്ച ശേഷം. അപ്പൊ നമ്മളൊക്കെ ധാരാളം പാപം ചെയ്യുന്നുണ്ടല്ലോ, അത് ആഴ്ചയിലാഴ്ചയിൽ കഴുകലുണ്ടല്ലോ, യേശു രക്തത്തെ കഴുകുന്നുണ്ട്. പക്ഷെ ഈ വചനം വെച്ച് നോക്കുമ്പോ അതെങ്ങനെയാ ദൈവം ചോദിച്ചാൽ പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യാൻ കഴിവില്ല എന്നൊക്കെ പറയുന്നേ. അപ്പോ ആ പാസ്റ്റർ എന്നോട് പറഞ്ഞു, എന്നോട് ഒരാളോ നിങ്ങൾ ചോദിച്ചു. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു കൊടുത്തു, ഇതൊന്നും പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല, ഇതൊക്കെ തിയറിയാ. എനിക്ക് വളരെ സഹതാപം തോന്നി, കാരണം ദൈവവചനത്തിൽ നുണയൊന്നും എഴുതി വെക്കത്തില്ല. ദൈവം എഴുതി വെച്ചിരിക്കുന്ന ഒക്കെ സത്യം. നമ്മൾ അറിയേണ്ടത് അറിയാത്തത് കൊണ്ടാണ് ഈ വിഷയം വരുന്നത്. അപ്പൊ ഗുരുക്കന്മാർ ഇങ്ങനെയാണെങ്കിൽ ആ ഗുരുവിന്റെ കീഴിൽ പഠിക്കുന്നവരെല്ലാവരും അതേ തലത്തിൽ നിൽക്കും. ഇന്ന് പ്രൊഡക്ഷൻ മാറിപ്പോയി. ദൈവപുത്രന്മാരുടെ പ്രൊഡക്ഷൻ ഇന്ന് മിസ്ഗൈഡഡ് ആയി തെറ്റിപ്പോയി. ഒരു ഫാക്ടറിയില് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിനൊരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. ആ സ്പെസിഫിക്കേഷൻ അതിനെ എത്തുവാൻ തീരുമാനിക്കുന്നത് അതിന്റെ പുറകിലെ ഡയറക്ടർ ആഗ്രഹിക്കുന്ന കാര്യം അവരുടെ പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടാകും. അദ്ദേഹത്തിന് പറയും ഇന്ന സ്പെസിഫിക്കേഷൻ. അപ്പൊ പ്രൊഡക്ഷൻ മാനേജർക്ക് ഇതുമായിട്ടുള്ള 100% കാര്യം അറിഞ്ഞിരിക്കണം. തുടർന്നാണ് ആ പ്രൊഡക്ഷൻ മാനേജർ ഇത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പുറത്തിറങ്ങുന്ന പ്രൊഡക്റ്റിന് ഈ സ്പെസിഫിക്കേഷൻ മുഴുവൻ ഉണ്ടായിരിക്കണം. പലപ്പോഴും പറയാറുള്ളത് ഇതെന്തുവാ, നമ്മുടെ നാട്ടില് ഈ ടൈൽസ് മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാല് അവര് ഒരു ഭാഗം രണ്ട് ഭാഗങ്ങൾ കാണിക്കും, ഇത് ഇതിന്റെ റേറ്റ് ഇത്രയാണ്, മറ്റത് കുറച്ച് കുറഞ്ഞ വിലയ്ക്ക് കിട്ടും, 50% കിട്ടും. അപ്പൊ അതെന്തോ രണ്ടും ഒരേ ടൈലാണല്ലോ എന്ന് നോക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, അത് റിജക്റ്റഡ് ആണ്, മറ്റൊരു എക്സ്പോർട്ട് ക്വാളിറ്റി. എന്നാൽ അതിലേക്ക് പോകുന്നത് റിജക്റ്റഡ്, എന്താ ആ സ്പെസിഫിക്കേഷനിൽ എത്തിയിട്ടില്ല, റിജക്റ്റഡ്. അപ്പോ ദൈവപുത്രന്മാരുടെ പ്രൊഡക്ഷൻ ആ ദൈവപുത്രന്മാരുടെ പ്രൊഡക്ഷനിൽ അത് നടക്കുന്നത് നമ്മളിലാണ്. ഇത് നമുക്ക് എസ്പെഷ്യലി ദൈവദാസന്മാർക്ക് ഇത് അറിയുന്നില്ല എങ്കിൽ അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒന്നും ആ സ്പെസിഫിക്കേഷനിലേക്ക് എത്തത്തില്ല. ദൈവം ആഗ്രഹിക്കുന്ന സ്പെസിഫിക്കേഷനിലേക്ക് എത്തത്തില്ല. കാരണം ദൈവം ജനിച്ചതിന് പാപം ചെയ്യാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ വിത്ത് അവന്റെ ഉള്ളിൽ കിടക്കും, അവന് പാപം ചെയ്യാൻ കഴിയും. അപ്പൊ ഇന്നത്തെ ക്രിസ്തീയ തല ഇതുമായിട്ട് കമ്പയർ ചെയ്ത് പോകുമ്പോൾ അവര് കാണുന്നത് തങ്ങൾ നന്നായിട്ട് പാപം ചെയ്യുന്നുണ്ട്, പാപം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ തനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. അവരെ വിശുദ്ധ പൗലോസ് അപ്പസ്തോലന്റെ ആദ്യത്തെ അവസ്ഥയാണ് കാണുന്നത്. പൗലോസ് അപ്പസ്തോലൻ റോമ 7 പറയുന്നുണ്ട്, ഞാൻ നന്മയാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കുന്ന തിന്മ ഞാൻ ചെയ്തു പോകുന്നു. അയ്യോ, എന്നാൽ 7 ആ റോമ 7 അത് അവസാനിക്കുന്നില്ല. അത് കഴിയുമ്പോ അദ്ദേഹം ഒന്ന് കണ്ടിട്ട് ജയത്തോടുകൂടിയാ പറയുന്ന ഒരു കാര്യം, വേറൊരു കാര്യം പറയുന്നത് അവിടെ പറയുന്നത് എന്നാൽ ക്രിസ്തേശുവിൽ എല്ലായിടത്തും ജയോത്സവമായി നടത്തുന്ന ഒരു സിസ്റ്റം അദ്ദേഹം കാണുകയാണ്. അതാണ് ആത്മാവിന്റെ നിയമം. ആത്മാവിന്റെ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ എല്ലാം നമുക്ക് ജയം ലഭ്യമാവുകയാണ്. അപ്പൊ ജനം ആ സിസ്റ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഷിഫ്റ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് അവർക്കിത് മനസ്സിലാകാതിരിക്കുന്നത്. നമ്മളുടെ യുദ്ധം അങ്ങോട്ടേക്ക് മാറണം. ജഡമണ്ഡലത്തിൽ കൈ സന്ദേശം കേട്ടില്ല, ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് യുദ്ധം മാറണം. നിങ്ങൾ കൈ സന്ദേശത്തിൽ കണ്ടില്ലേ, ഇതാ യുദ്ധം ചെയ്യുമ്പോൾ എവിടെ കിടന്ന് യുദ്ധം ചെയ്യരുത്, ശത്രുവിന്റെ മണ്ഡലത്തിൽ കിടന്ന് യുദ്ധം ചെയ്യരുത്, തോറ്റുപോകും. അങ്ങനെ തോറ്റതിന്റെ റിസൾട്ടാണ് ഇതൊക്കെ. കൈ സന്ദേശത്തിൽ കണ്ടില്ലേ, ഇതാ ഒരു കഴുകൻ സമുദ്രത്തിലെ വളരെ വീര്യമുള്ള വിഷമുള്ള കടൽ പാമ്പുമായി യുദ്ധം നടക്കുകയാണ്. എങ്ങനെയാണ്? ആ വെള്ളത്തിലേക്ക് ഊളിയിട്ട് ഇറങ്ങുകയല്ല ചെയ്യുന്നത്. അത് ആ വെള്ളത്തിലേക്ക് ഊളിയിട്ട് ഇറങ്ങിയാൽ കഴുകൻ പരാജയപ്പെടും. പകരം തന്റെ ശത്രുവിനെ ശത്രുവിന്റെ മണ്ഡലത്തിൽ നിന്ന് വലിച്ചെടുത്ത് ഇതാ തന്റെ മണ്ഡലമായി ആകാശത്തിലേക്ക് ഉയരുകയാണ്. അവിടെ വെച്ചിട്ടാണ് അവിടെ തന്റെ മണ്ഡലത്തിൽ താൻ ശക്തനും തന്റെ എതിരാളി ബലഹീനനുമാണ്. അവിടെ വെച്ചിട്ടാണ് ആ കഴുകൻ ആ പാമ്പിനെ പരാജയപ്പെടുത്തുന്നത്. നമ്മുടെ യുദ്ധം ഷിഫ്റ്റ് ചെയ്യണം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അപ്പൊ ജഡം മണ്ഡലത്തിലല്ല നമ്മുടെ യുദ്ധം വേണ്ടത്, ആത്മമണ്ഡലത്തിലാണ്. അപ്പോ ഇങ്ങനെ ദൈവത്തിന്റെ വചനം പറയുന്നു, പരിജ്ഞാനമില്ലാത്തതിനാൽ ആർക്ക്? ദൈവദാസന്മാർക്ക് പരിജ്ഞാനമില്ലാത്തതിനാൽ ജനം നശിച്ചു പോകും. ഈ അടുത്ത് മറ്റ് പല ദൈവദാസന്മാർ ഇതേ ആറ്റിറ്റ്യൂഡിലുള്ളവരാണ്. മറ്റൊരു ദൈവദാസനുമായിട്ടും മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. അദ്ദേഹവും പറയുന്ന ചിന്ത എന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തെ വെളിപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ല, ദൈവത്തെ വെളിപ്പെടുത്തണ്ട, പകരം നമ്മളെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചാൽ മാത്രം മതി, ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചാൽ മാത്രം മതി. ഇത് എന്റെ ഫേസ്ബുക്കിൽ ഒരു ഒരു ദൈവദാസന് എഴുതിയിട്ടേക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാകും. നമ്മൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചാൽ മാത്രം മതി. ക്രിസ്തുവിന്റെ ഡ്യൂട്ടി ആയിരുന്നു പിതാവിനെ വെളിപ്പെടുത്തുക എന്നുള്ളത്, ദൈവത്തെ വെളിപ്പെടുത്തുക എന്നുള്ളത്. നമ്മുടെ ഡ്യൂട്ടി അല്ല. നമ്മൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചാൽ മാത്രം മതി. യഥാർത്ഥത്തില് ഈ ദേവദാസന്മാരെയൊക്കെ ഞാൻ ബഹുമാനിക്കുന്നു, അവരെല്ലാം ഞാൻ സ്നേഹിക്കുന്നു, അവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ അവർക്ക് വെളിച്ചം ക്രിസ്തുവിന്റെ മനസ്സ് അവർക്കില്ല എങ്കിൽ അവരിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാവരും അവർക്ക് മുകളിലേക്ക് ഉയരത്തില്ല. ഞാൻ ആ ദേവദാസനെ കുറിച്ച് പഠിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഗുരുവിൽ നിന്ന് പഠിച്ചതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ബൈബിൾ കോളേജിലൊക്കെ പഠിപ്പിക്കുന്നതാണ്. അപ്പൊ എനിക്ക് വീണ്ടും ഭയമായി. ആ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഇതേ ലെവലിലാണ് വീണ്ടും പഠിക്കുക, എന്റെ അപ്പുറത്തേക്ക് പോകില്ല. പ്രൊഡക്ഷൻ തെറ്റിപ്പോയി.
പ്രൊഡക്ഷൻ തെറ്റിപ്പോയി. ദൈവപുത്രന്മാരുടെ പ്രൊഡക്ഷൻ ഇല്ല. ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ഞാൻ ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കുന്ന എന്തിനു വേണ്ടിയാ? ഇത് കേൾക്കുന്ന ജനം യേശു കർത്താവ് രക്ഷകനായി സ്വീകരിക്കുന്നതിലൂടെ അവർ പ്രൊഡക്ഷൻ ലൈനിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണ് പ്രൊഡക്ഷൻ? ദൈവപുത്രന്മാരുടെ പ്രൊഡക്ഷൻ. ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. ആ പ്രൊഡക്ഷൻ ലൈനിൽ അതിൻ്റെതായ എല്ലാ ഭാഗങ്ങളും കടന്നു വന്നത് ജയിക്കണം. ആ സ്പെസിഫിക്കേഷനിൽ ജയിച്ചാൽ അതിനെ ഏറ്റെടുക്കും എക്സ്പോർട്ട് ചെയ്യാൻ. എക്സ്പോർട്ട് ക്വാളിറ്റി എന്നതുപോലെ ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. അപ്പോ ആദ്യം തന്നെ എന്താണ് ഈ സുവിശേഷത്തിലൂടെ നമ്മൾക്ക് ദൈവം തരുന്നതെന്ന് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ ഒരു സംഘടന ഉണ്ടാക്കുന്ന പദ്ധതിയും ഒരു മതം ഉണ്ടാക്കുന്ന പദ്ധതിയുമായി ഇതിനെ അധംപതിക്കരുത്. ഇന്ന് ഞങ്ങൾ ഇവിടെ രാവിലെ ചിന്തിച്ച ദൈവവചന ഭാഗം മെഡിറ്റേറ്റ് ചെയ്തപ്പോ ഞങ്ങൾ ചിന്തിച്ച ഒരു ഭാഗം ഒന്ന് യോഹന്നാൻ 3:1 അതിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യം. അതിൽ ആദ്യത്തെ വാക്യം നമ്മളോട് പറയുന്ന ഒരു കാര്യം, ദൈവം സുവിശേഷത്തിലൂടെ നമ്മളെ എന്താണ് ചെയ്യുന്നത്, എന്താണ് ഓഫർ. അതിന്റെ 1 വാക്യം വായിച്ച് 1 യോഹന്നാൻ 3:1.
കൺമിൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു.
അവിടെ പറയുന്ന ഒരു കാര്യം, നമ്മള് ഈ ദൈവത്തിന്റെ സ്നേഹം ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ഇവിടെ പറഞ്ഞ ചിന്ത ഒന്ന് റിപ്പീറ്റ് ചെയ്യട്ടെ. സാധാരണ ഈ കുഞ്ഞുങ്ങളെ കൗൺസിൽ ചെയ്യാനായിട്ട് പലപ്പോഴും പിതാക്കന്മാർ ആവശ്യപ്പെടും. കാരണം പ്രത്യേകിച്ച് ഈ ആൺകുട്ടികൾ 9, 10, 11, 12 ക്ലാസ്സിലൊക്കെ ആകാറാകുമ്പോൾ അവർക്കൊരൽപ്പം തണ്ട് വരും. ഈ തണ്ട് വന്നു കഴിഞ്ഞാൽ അവരാദ്യം തന്നെ അവരുടെ അത് കാരണം കുറച്ച് ശരീരമൊക്കെ വന്നു. അപ്പൊ പിതാവുമായിട്ടൊന്ന് പിടിച്ചാൽ കൊള്ളാന്നൊരു ചിന്തയൊക്കെ ഉണ്ടാക്കണ്ട പറഞ്ഞ ആ സമയത്ത് ഇവർ തർക്കത്തിലൊക്കെ പറയാൻ തുടങ്ങി. പിതാവുമായിട്ട് തർക്കത്തിലൊക്കെ പറയാൻ തുടങ്ങി. ഇതിന്റെ ഇടയിൽ ഒരു മാതാവ് രണ്ടിന്റെ ഇടയിൽ കിടന്നുകൊണ്ട് ജാം പോലെ ആവും. കാരണം മാതാവിന് രണ്ടുപേരുണ്ട്. അപ്പൊ ഇതുപോലെ ഞാൻ ചെറുപ്പം മുതലേ വളർന്നു വരുമ്പോ ഞാൻ ചുറ്റുപാടുള്ള പല വീടുകളിലും ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടത്. അപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ കൗൺസിലിങ്ങിന് കൊണ്ടിരുന്ന ഈ മകനോട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സി അദ്ദേഹം അല്ലയോ നിന്നെ ഈ വീട്ടിൽ നിനക്ക് വേണ്ടതെല്ലാം തന്ന് നിന്നെ വളർത്തുന്നേ. നീ ചിന്തിച്ചിട്ടുണ്ടോ നീ തർക്കത്തിനും പറയുന്ന നിന്റെ പിതാവ് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ദിവസം ആ പിതാവ് എന്നോട് പറയാ, ഇറങ്ങിപ്പോടാ, നീ എന്ത് ചെയ്യും, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ നീ എന്നാ ചെയ്യും? നിനക്ക് ആകപ്പാടെ ആശ്രയ ആ പിതാവല്ലേ ഉള്ളൂ, നീ എന്തിനാ ആ പിതാവിനോട് തർക്കിക്കുന്നത്? ആ പിതാവല്ലേ നിനക്ക് അന്നം തരുന്നേ. അപ്പൊ കോച്ച് ഒന്ന് ചിന്തിച്ചു നിന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുക്കും, സ്വർഗീയ പിതാവ് ആദത്തോട് കാണിച്ചത് ഇതാ. സ്വർഗീയ പിതാവ് ആദത്തോട് കാണിച്ചത് ഇതാ, അനുസരിക്കാൻ തയ്യാറല്ലാത്ത ആദത്തോട് ഇറക്കി വിട്ടു അവിടുന്ന്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ദൈവം നമ്മളോട് പറയുന്ന ആ സന്ദേശം ശ്രദ്ധിച്ചു കേൾക്കുക. എന്താണ് സുവിശേഷ സന്ദേശം? ഇവിടെ ലോക്കലി ആ പിതാവ് ആ മകനെ താൻ അനുസരണക്കേട് കാണിക്കുന്ന ആ മകനെ വീണ്ടും തന്റെ അടുക്കൽ വെച്ചോണ്ടിരിക്കുക, മോനെ 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 എന്ന് പറഞ്ഞു. ഇവിടെ സുവിശേഷത്തിലൂടെ സ്വർഗീയ പിതാവ് നമുക്ക് തരുന്ന സന്ദേശം കേട്ടോ, ആകയാൽ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അപ്പൊ നൽകിയ സ്നേഹം എന്താ? നാം ദൈവം മക്കൾ എന്ന് വിളിക്കപ്പെടാൻ, മക്കൾ എന്ന് വിളിക്കപ്പെടാൻ ആരെ? മനുഷ്യ മക്കൾ ദൈവമക്കളായി മാറുവാൻ. തക്കവണ്ണമുള്ള സ്നേഹം പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നു. ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങള്? ചിന്തിച്ചിട്ടില്ല അല്ലെ? സുവിശേഷം, ദൈവത്തിന്റെ സുവിശേഷം ഇതാ, മനുഷ്യ മക്കൾ ദൈവമക്കൾ ആയി മാറ്റപ്പെടുന്നു. ചിന്തിച്ചിട്ടുണ്ടോ? ഏ അതാ അതാ എപ്പോഴും ഞാൻ കേൾക്കുന്നല്ലേ ബ്രദറെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്ന് മനുഷ്യരായിരിക്കുന്ന നിങ്ങളെല്ലാം, നമ്മളെല്ലാം ദൈവമക്കളായി മാറുന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വേറെ രീതിയിൽ പറ, സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് കണ്ട് മനസ്സിലാക്കാം. ആളെ മാറ്റാത്ത സുവിശേഷീകരണങ്ങൾ, ഇവാഞ്ചലിസം ദാറ്റ് ഡസ് നോട്ട് ചേഞ്ച് പീപ്പിൾ, ആളെ മാറ്റുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ സന്ദേശം, ആ ദൈവത്തിന്റെ സ്നേഹം മനുഷ്യ മക്കളെ മാറ്റുകയാണ്. ആളെ മാറ്റിക്കളും, എങ്ങോട്ടേക്ക് മാറ്റിക്കളയും? വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമക്കളാക്കി മാറ്റിക്കളയും. ശ്രദ്ധിച്ചേ, മനുഷ്യ മക്കളെ ദൈവമക്കളാക്കി മാറ്റിക്കളയും. ഇപ്പോഴും പലർക്കും മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞാല, മൃഗം പൂച്ചക്കുട്ടികൾക്ക് അവരുടെ യജമാനൻ ഒരു സന്ദേശം കൊടുക്കുക. പൂച്ചക്കുട്ടികളെ, നിങ്ങളെ മനുഷ്യക്കുട്ടികളാക്കാൻ തക്കവണ്ണമുള്ള സ്നേഹം ഇതാ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇതാ ഇതുമായുള്ള ബന്ധത്തില് ഇവിടെ കുറച്ച് പൂച്ചക്കുട്ടികളൊക്കെ, പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ടാവും. ഈ പൂച്ചക്കുട്ടികളോട് യജമാനം പറയാണ്, യജമാനം അതിനുള്ള കഴിവൊന്നും ഇല്ലേലും സങ്കല്പമാണ്, നിങ്ങളെ മനുഷ്യക്കുട്ടികളാക്കുവാൻ, മനുഷ്യരാക്കുവാൻ ഉള്ള സ്നേഹമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഞാൻ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല അല്ലെ. ഇത് വേഗം ഒരു കഴിഞ്ഞ ഞാൻ കുറെ കഴുതാണ്. കഴുതകൾ ഇതാ ചുമന്നുകൊണ്ട് ഭാരം ചുമന്നുകൊണ്ട് അനക്കുക. യജമാനം പറയാണ്, ഇതാ എനിക്ക് നിങ്ങളോട് ഒരു പ്രത്യേക സ്നേഹം, ഞാൻ നിങ്ങളെ മനുഷ്യരാക്കാൻ പോവുകയാണ്. മനസ്സിലായോ? കാരണം ഇത് കാറ്റഗറി, സ്പീഷ്യസ് കാറ്റഗറി വേറെയാണ്, മൃഗങ്ങളാണ്. നമ്മള് സ്പീഷ്യസ് കാറ്റഗറി വേറെയാണ്, മനുഷ്യരാണ്. ദൈവ സ്പീഷ്യസ് കാറ്റഗറി, ദൈവ മക്കൾ വേറെയാണ്. ദൈവമാണ്, ദൈവ മക്കളാണ്, അല്ലെങ്കിൽ ദൈവങ്ങളാണ്. കാറ്റഗറി വേറെ വേറെയാണ്, കാറ്റഗറി വേറെ വേറെയാണ്. സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ, ദൈവം അല്ലെങ്കിൽ ദൈവങ്ങൾ, ദൈവവും ദൈവപുത്രന്മാർ, തിയോസ്. ഇവിടെ സുവിശേഷത്തിന്റെ ഓഫർ, സഹോദരങ്ങളെ, സുവിശേഷത്തിന്റെ ഓഫർ ഒരു മനുഷ്യനെ വേറെ ഒരു മതക്കാരനാക്കുന്നതല്ല, ഒരു മനുഷ്യനെ വേറൊരു ഡിനോമിനേഷൻ കാരനാക്കുന്നതല്ല. കത്തോലിക്കനെ പെന്തക്കോസ്കാരനാക്കുന്നതല്ല, പെന്തക്കോസ്കാരനെ ടിപിഎംകാരനാക്കുന്നതല്ല. ഇവൻ ഏത് ജാതിയിലും ഏത് മതത്തിലും ഏത് ഡിനോമിനേഷനിലും പെട്ടവരാണെങ്കിലും ഈ മനുഷ്യനെ ദൈവപുത്രനാക്കുന്ന സുവിശേഷത്തിന്റെ ഓഫർ. മനസ്സിലാവുന്നുണ്ടോ? ഇനിയെങ്കിലും മനസ്സിലാക്കി എന്താണ് ദൈവം ചെയ്യുന്നത്? കാൺമീൻ, ദൈവം എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. ആർക്ക്? മനുഷ്യർക്ക് നൽകിയിരിക്കുന്നു. എന്തിന്? നിങ്ങളെ ദൈവപുത്രന്മാരാക്കുവാൻ. മനസ്സിലാവുന്നുണ്ടോ സഹോദരങ്ങളെ? കാറ്റഗറി മാറ്റിയ വിവരം അറിഞ്ഞായിരുന്നോ? സ്പീഷ്യസ് കാറ്റഗറി മാറ്റിയ വിവരം അറിഞ്ഞായിരുന്നോ? ഇല്ല ബ്രദറെ, ഞങ്ങൾ വിചാരിച്ചു ഇത് ആ ഗ്രൂപ്പിൽ നിന്ന് ഈ ഗ്രൂപ്പിലേക്ക് മാറി, ഇപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പാണ് വലിയ ഗ്രൂപ്പ്. ഇതൊന്നും അല്ല സുവിശേഷം.
മനുഷ്യന്റെ കാറ്റഗറിയിൽ നിന്ന് കുഞ്ഞെ നിന്നെ ദൈവപുത്രന്റെ കാറ്റഗറിയിലേക്ക് മാറ്റുകയാണ്. ഭൂമിയിൽ മനുഷ്യർ ഓടി നടക്കുന്നുവെങ്കിൽ സ്വർഗത്തിൽ ദൈവപുത്രന്മാർ ഓടി നടക്കും. ഇതുകൊണ്ടാണ് നമ്മോട് പറഞ്ഞത്, ഇനിയും മനുഷ്യരെ പോലെ ചിന്തിക്കാതെ ദൈവപുത്രന്മാരെ പോലെ ചിന്തിക്കുക, ഇനിയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കും. ഈ പറയുന്നൊക്കെ ബൈബിളുള്ള കാര്യമാണ്. തിയോസുകളുണ്ട്, തിയോസുകൾ. തിയോസുകൾ എന്ന് വെച്ചാൽ ദൈവപുത്രന്മാർ. അവരുടെ മൊത്തം ഡീറ്റെയിൽ നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോ എല്ലാം അറിയാം. യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണാം, ഒരു ദിവസം ദൈവപുത്രന്മാർ, മനുഷ്യപുത്രന്മാരല്ലാട്ടോ, ദൈവപുത്രന്മാർ അപ്പന്റെ സന്നിധിയിൽ നിൽക്കാൻ ചെന്നപ്പോ, യഹോവയുടെ സന്നിധിയിൽ നിൽക്കാൻ ചെന്നപ്പോ, ആര്? മനുഷ്യപുത്രന്മാരല്ല, ദൈവപുത്രന്മാർ. ദൂതന്മാരെ നമ്മൾ ചിന്തിക്കുന്നു, നമുക്ക് യഥാർത്ഥത്തിൽ അറിഞ്ഞുകൂടാ റിയൽ കാറ്റഗറി അതാണ്. മനുഷ്യർ പല കാറ്റഗറി ഉള്ളതുപോലെ ഞാൻ ചിന്തിക്കുകയാണ്, ചിന്തിക്കുകയാണ്, ചിന്തിക്കുക വേറെ, ചിന്ത നാളാണെങ്കിൽ മാറാം. ഞാൻ ചിന്തിക്കുന്നു, ദാ പല പല കാറ്റഗറി മനുഷ്യരുള്ളതുപോലെ ദൈവപുത്രന്മാരും പല പല കാറ്റഗറി ഉണ്ട്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ദൈവം നമുക്ക് തരുന്ന സ്നേഹം എന്താണെന്ന് അവിടെ എഴുതിയിരിക്കുന്നു, കാൺമീൻ. അപ്പൊ കാണണ്ടേ, നമ്മൾ കാണണ്ടേ? ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല, അതല്ല വിഷയം. നമ്മൾ ചിന്തിച്ചത് ഈ ആക്കോമറ്റുകാരനെ പിടിച്ചപ്പോ സി പി എം കാരനാക്കിയതോ അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് സിലോൺ ബെന്തക്കോസ്കാരനാക്കി അങ്ങനെയുള്ള പലതും നമ്മൾ ചിന്തിച്ചേ. പക്ഷേ കഥ പറഞ്ഞത് കാൺമീൻ, ഈ സ്നേഹം നിങ്ങളൊന്ന് കണ്ടേ. എന്താണ് ആ സ്നേഹം? മനുഷ്യ മക്കളായ നമ്മളെ ദൈവ മക്കളാക്കി മാറ്റുന്ന സ്നേഹം. എന്റെ ദൈവമേ, ഇവർക്ക് ഇതൊന്ന് വിശ്വാസമായി മാറണേ. ഇനിയും തുടർന്നും നിത്യം മനുഷ്യന്റെ കാറ്റഗറി നിൽക്കാൻ ശ്രമിക്കുക. പിൻപിലുള്ളവനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കിപ്പോ. നീ കുഞ്ഞെ, ഇനി നീ മനുഷ്യനല്ല, മനുഷ്യനെ വിട്ടുപോവുകയാണ്. നീ ദൈവപുത്രനിലേക്ക് യാത്രയാണ്. ഇനി ആദത്തിലല്ല, ക്രിസ്തേശുവിലാണ്. പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി ദക്ഷിണേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി. ഇതിൽ ജയിച്ചാൽ സമ്മാനമാണ്, ആ സമ്മാനമാണ് ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. അപ്പോൾ ഒരു കൂട്ടർ ദൈവത്തിന്റെ മക്കളുടെ പ്രത്യേകത, അവർ അപ്പനെ വെളിപ്പെടുത്തുന്നവരായിരിക്കും. അപ്പൻ അവരുടെ ഉള്ളിൽ താമസിച്ച് അവരിലൂടെ ലോകത്തിൽ വെളിപ്പെടുന്നവരായി. ഇതാണ് ദൈവമക്കളുടെ പ്രത്യേകത. ഇതാണ് കർത്താവ് യേശുവിനെ കുറിച്ച് പറയുന്നത്. യേശുവിനെ കുറിച്ച് പറയുന്നത് പിതാവ് തന്നിൽ വസിച്ച് തന്നിലൂടെ പ്രവർത്തിക്കുകയാണ്. അപ്പൊ എല്ലാ ദൈവമക്കളും ഇതേപോലെ ആയിരിക്കണം. അതിന് പിതാവ് ഉള്ളിൽ വസിക്കാനാണ് ഈ ആലയ നിർമ്മാണം. അതെല്ലാം കൂടെ എഴുതിയിരിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. ഹല്ലേലൂയ. ഈ പണി പൂർത്തിയാകുന്നതനുസരിച്ചാണ് ദൈവപുത്രം വെളിപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ സഹോദരങ്ങളെ? അപ്പോൾ ഒരു കൂട്ടം ദൈവദാസന്മാര് പറയുകയാണ്, ഏ അങ്ങനെ ദൈവം നമ്മളുടെ ദൈവത്തെ നമ്മൾ വെളിപ്പെടുത്തേണ്ട ഒരാവശ്യവും ഇല്ല. നോ, ക്രിസ്തുവിനെ പോലെ നമ്മളായി തീരണം. ക്രിസ്തുവാണ് ആദ്യ ഫലം, ക്രിസ്തുവാണ് നമുക്ക് മാതൃക, ക്രിസ്തുവാണ് നമുക്ക് സാമ്പിൾ. ഇന്നത്തെ എസ് ബി ജെ മെസ്സേജസ് നമ്പർ 1-ൽ അത് കേട്ടിട്ടുള്ളവർക്ക് അറിയാം. ഈ എന്നിലൂടെയാണ് ദൈവം സംസാരിക്കുന്നതെങ്കിലും ഇത് ഞാൻ തന്നെ വീണ്ടും വീണ്ടും കേട്ടോണ്ടിരിക്കും. എന്റെ വൈഫ് എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്, എന്നോട് നേരത്തെ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ പ്രസംഗിച്ചിട്ട് നിങ്ങൾ തന്നെ കേൾക്കുക. ഞാൻ ഇരിക്കും, ഞാൻ സംസാരിക്കുമ്പോ ആ ദൈവം എന്നിലൂടെ സംസാരിക്കും, പിന്നെ ഇത് ഞാൻ വീണ്ടും കേൾക്കുമ്പോഴാണ് എന്റെ ജീവിതത്തിന് ഒരു മാറ്റം കൂടുതൽ കൂടുതലായിട്ട് വരും. അപ്പോ ഇത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ തന്നെ വീണ്ടും കേൾക്കുന്നത് എന്റെ സമയം കളയാനല്ല, ഇത് എന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്ന സംഭവം. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ ഈ പറയണം മുഴുവനും പഠിച്ച് മനപ്പാടം ആക്കിയിട്ടും, നോ,
ഇത്രയും പഠിക്കാനുള്ള സമയമൊന്നുമില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എല്ലാ ദിവസവും വചനം കേൾക്കുന്നില്ലേ? ഇതിന്റെ ഇടയ്ക്ക് അതാ എന്റെ വൈഫ് മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഞാന് എന്റെ കർത്താവ് ഏൽപ്പിച്ചിട്ടുള്ള പ്രായോഗിക ജീവിതത്തിൽ ആ ജോലിയിൽ അധ്വാനിച്ച് പലപ്പോഴും കയറി വരുന്ന രാത്രി 12 മണിക്ക് 1 മണിക്ക് കയറി വരുന്നു. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം ഇതാ നിങ്ങൾക്ക് തരാനുള്ള ഭാഗങ്ങളൊക്കെ ആയിട്ട് ധ്യാനിക്കുവാൻ, അതിനുവേണ്ടി മാത്രം. അപ്പൊ കർത്താവ് എനിക്ക് പ്രത്യേക കൃപ എന്ന് പറയുന്നത് ഒരു സമയത്ത് 2 മണ്ഡലത്തിൽ ജീവിക്കാനാ, ആത്മമണ്ഡലത്തിലും താൽക്കാലികമായ ജഡമണ്ഡലം. അപ്പൊ ഞാന് ജോലി എടുത്തുകൊണ്ടിരിക്കുമ്പോ തന്നെ കർത്താവ് ഈ ചിന്തകളൊക്കെ തന്നുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ ഈ വാ തുറക്കുമ്പോ തന്നെ കർത്താവ് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ എന്നോടിലൂടെ പറഞ്ഞുകൊണ്ടേ. കാരണം ഒരു ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോഡി, ഒറ്റ ബോഡിയേ ഉള്ളൂ. അതായത് ഈ സമയത്ത് ഒറ്റ ബോഡിയേ ഉള്ളൂ ഈ ജനിക്കുന്ന ബോഡി. പക്ഷേ 2 വ്യക്തിത്വമാകത്ത്, ഒന്ന് എന്റെ യജമാനായ ദൈവവും പിന്നെ കെയർടേക്കറായ ഞാൻ. അപ്പോ എനിക്ക് അധികമൊന്നും അറിഞ്ഞില്ലേലും ഞാൻ ഒന്ന് തുടങ്ങി കൊടുത്താൽ മതി, ബാക്കി യജമാനം പിന്നെ സംസാരിച്ചു. അവിടെ എന്തോ പറഞ്ഞു നിങ്ങൾ ആകുലപ്പെടുമെന്നും വേണ്ട, അവിടെ നിങ്ങളിലെ ദൈവത്തിന്റെ ആത്മാ നിങ്ങളോട് അങ്ങ് സംസാരിച്ചു. കാരണം നമ്മുടെ ഉള്ളിൽ ഒരുവനുണ്ട്, അവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. ഈ ഒരു ബോധം നമുക്ക് ഇല്ലാത്തതാണ് പലപ്പോഴും വിഷയം വരുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സുവിശേഷത്തിന്റെ ഓഫർ എന്നാണ്. എന്തെങ്കിലും മനസ്സിലായ? ഒരു പൂച്ചക്കുട്ടിയെ മനുഷ്യനാക്കുന്നത് പോലെ അത് സംഭവികമല്ല, അത് നടക്കുന്ന വിഷയമൊന്നുമല്ല. പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞു തരിക, മൃഗത്തിന്റെ കാറ്റഗറിയിൽ ഉള്ള ഒന്നിനെ മനുഷ്യന്റെ കാറ്റഗറിയിലേക്ക് മാറ്റുന്നത് പോലെ ആർക്കും പറ്റില്ല. പക്ഷേ മനുഷ്യന്റെ കാറ്റഗറിയിലുള്ള നമ്മളെ ദൈവത്തിന്റെ കാറ്റഗറിയിലേക്ക് മാറ്റുവാൻ ദൈവത്തിന് മാത്രമേ പറ്റൂ. അതാ ദൈവം നമുക്ക് തരുന്ന സ്നേഹം. പിടുത്തം കിട്ടിയ? ഇതുകൊണ്ടാ പറയും ഇത്ര വലിയ സ്നേഹം. ഓ ബ്രദറെ, അലങ്കാര ഭാഷ എഴുതിയിരിക്കുന്നതാണ് ഇതുവരെ ഞാൻ ചിന്തിച്ചത്. ഇത് അലങ്കാര ഭാഷയൊന്നും അല്ല, ഇത് വമ്പൻ സ്നേഹം തന്നെയാണ്. ഒരു മനുഷ്യനെ ദൈവത്തനാക്കാൻ പറ്റില്ല ഈ ഭൂമിയില്. ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് പറ്റും, നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന ബില്യൺ കിടക്കുന്ന ഡോളറിന് പറ്റും. ഏതെങ്കിലും ശാസ്ത്രത്തിൽ വളരെ പ്രാവീണ്യമുള്ള ശാസ്ത്രജ്ഞന് പറ്റുമോ? സുവിശേഷത്തിന്റെ ഓഫർ തരാൻ, മനുഷ്യ മക്കളെ ദൈവ മക്കളാക്കാൻ ഇന്ന് മതങ്ങൾക്ക് പറ്റും. അതെന്താ പറ്റുന്നത്? ഞാൻ പറഞ്ഞത് നിങ്ങളോട് എല്ലാം മതങ്ങൾക്ക് പറ്റും. ഇതാ ഒരാളെ അവര് മാസ്ക് വെച്ച് ആളെ മാറ്റുന്നവരുട്ടോ, ഇനി കണ്ണാടി ഒന്ന് തൽക്കാലം മാറ്റി. മനുഷ്യർക്ക് പറ്റും. ഇതാ ഇതെന്താ ചെയ്യണമെന്നറിയാം? നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? അത് തലതിരിഞ്ഞ് വന്നിരിക്കാൻ പറഞ്ഞല്ലേ കത്തോലിക്ക. ഒരു മനുഷ്യനെ കത്തോലിക്കനാക്കി മാറ്റാൻ പറ്റും. മുഹമ്മൂടിയാണ് ഇനിയിപ്പോ ആരായി കത്തോലിക്കൻ. ഇനി ഈ കത്തോലിക്കനെ വേറൊരാളാക്കി മാറ്റി മാറ്റി ഈ കത്തോലിക്കനെ. ശ്രദ്ധിച്ചേ, ഇന്ന് മതങ്ങൾ ചെയ്യുന്ന ഇവരുടെ സുവിശേഷീകരണം ഇതാണ്. ആ കത്തോലിക്കനെ പിടിച്ച് പെന്തക്കോസ്തുകാരൻ ഉണ്ടോ, അവനെ മാറ്റി. സുവിശേഷം ഞങ്ങൾ സുവിശേഷീകരണം നടത്തി, ഇവനെ ഞങ്ങൾ ആരാക്കി, ഇവനെ ഞങ്ങൾ പെന്തക്കോസ്തുകാരനാക്കി. ഇപ്പോഴും ഇയാള് മനുഷ്യൻ തന്നെയാ, മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യൻ തന്നെയാ, സ്പീഷ്യസ് മാറുന്നില്ല, മനുഷ്യൻ തന്നെയാ. ഒരു മെഡിക്കൽ കോളേജിലേക്ക് ചെന്നാലോ, മനുഷ്യനെ മാറ്റുന്നില്ല. അവരുടെ ഒരു സാധാ ഒരു മനുഷ്യനെ ഇതാ ചെയ്യണ്ടോ ഡോക്ടർ, അവനെ ഡോക്ടറാക്കി മാറ്റി. പുറമേ ഉണ്ട് ഡോക്ടർ, അകമേ ഇവ മനുഷ്യൻ തന്നെ, ആള് മാറുന്നില്ല. എന്നാൽ എന്റെ സഹോദരങ്ങളെ, സുവിശേഷം അങ്ങനെയല്ല. സുവിശേഷം ആളെ മാറ്റിക്കളയൂ, മനുഷ്യനെ ദൈവപുത്രനാക്കി മാറ്റും. ഇതാ യേശു പറഞ്ഞ സുവിശേഷം, മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കി മാറ്റി. സുവിശേഷകരെ ഇന്നുവരെ പ്രസംഗിച്ചിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ എന്റെ യേശു ബൈബിൾ പറഞ്ഞിട്ടുണ്ട്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യപുത്രനും ദൈവമക്കളാകാനുള്ള അധികാരം നൽകിയിരിക്കുന്നു. മനസ്സിലാക്കിയിട്ടുണ്ടോ? മനുഷ്യ മക്കളെ ദൈവമക്കളാക്കി മാറ്റുന്ന സുവിശേഷം, അല്ലാണ്ട് കത്തോലിക്കനാക്കിയും പെന്തക്കോസ്കാരനാക്കിയും ഐ പി സിക്കാരനാക്കിയും അസംബ്ലി സഹോദരനാക്കി ബ്രദറംഗാരനാക്കിയും ടിപിയംഗാരനാക്കി മാറ്റി അവസാനിപ്പിക്കുന്നതല്ല സുവിശേഷം, അവരെ ദൈവത്തിന്റെ മക്കളാക്കുന്നതാണ് സുവിശേഷം. ഇതാണ് ദൈവത്തിന്റെ സ്നേഹം. കാൺമീൻ, ഇത്ര വലിയ സ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്താണത്? നാം ദൈവമക്കളെന്ന്, ആര്? നാം മനുഷ്യമക്കളായ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ. ദൈവമക്കളുടെ പ്രത്യേകത, ആ ദൈവമക്കളുടെ ഉള്ളിൽ ദൈവം വസിച്ച് അവരിലൂടെ വെളിപ്പെടും. ഇതാ ക്രിസ്തുവിൽ സംഭവിച്ചത്, ഇത് നമ്മിൽ സംഭവിക്കണം. ഇതുകൊണ്ടാ ദൈവം സെക്കൻഡ് കോർന്ത്യൻ 6:16 വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എഴുതി വെച്ചിരിക്കുന്നത്, ഇത് ക്രിസ്തുവിൽ മാത്രം ഒതുങ്ങുന്നു എന്ന് പറയുന്ന ആ ദൈവദാസം പറഞ്ഞതുപോലെ അല്ല പറയുന്നത്, പകരം നമ്മളോട് പറയുകയാണ് ഞാൻ നിങ്ങളിൽ വസിക്കും. അതായത് ദൈവമാകുന്ന ഞാൻ ദൈവപുത്രന്മാരായ നിങ്ങളിൽ വസിച്ച് നിങ്ങളിലൂടെ ഞാൻ ഭൂമിയിൽ നടക്കും. ക്രിസ്തുവിൽ അങ്ങനെ നടന്നുവോ അതേപോലെ ഞാൻ നിങ്ങളിലൂടെ ഭൂമിയിൽ നടക്കും.
ഞാൻ അവരിൽ വസിക്കുകയും അവരിൽ നടക്കുകയും ചെയ്യും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആകും.
ഹല്ലേലൂയ, ദൈവം പറയാണ് ഞാൻ അവരിൽ വസിക്കും. ജോബി വേറെ, കുരിശൻ വേറെ, ദുരോധ സിസ്റ്ററെ, ദൈവം നിങ്ങളിൽ വസിച്ച് നിങ്ങളിൽ നടക്കുമ്പോ മനുഷ്യപുത്രന്മാരായ നിങ്ങൾ ഏത് കാറ്റഗറിയിലേക്ക് മാറി എന്നറിഞ്ഞു? ദൈവപുത്രന്മാരുടെ കാറ്റഗറിയിലേക്ക് മാറി. പക്ഷെ ഇന്ന് നമ്മൾ തന്നെ നമ്മളിൽ വസിച്ച് നമ്മളങ്ങ് നടക്കുകയാണെങ്കിലോ നാം മനുഷ്യപുത്രന്റെ കാറ്റഗറി തന്നെയാ, മനുഷ്യപുത്രന്റെ കാറ്റഗറി തന്നെയാ. ഇന്നലത്തെ സന്ദേശങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ദൈവപുത്രന്മാര് ആയി മാറിയാൽ തുടർന്ന് നമ്മളല്ല ജീവിക്കുന്ന, ദൈവമാ ജീവിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടായിരുന്നു ഇന്നലെ, ഈച്ച് ഡേ, ഓരോ ദിവസവും ഇപ്പൊ എനിക്ക് എങ്ങനെയാ, അനദർ ഡേ ഓഫ് ഗോഡ് ഓൺ എർത്ത് ത്രൂ ഷാജി. ദൈവത്തിന് ഭൂമിയിൽ മറ്റൊരു ദിവസം ഷാജിയിലൂടെ. ഇങ്ങനെയാ നിങ്ങളും പറയണ്ടേ, അനദർ ഡേ ഓഫ് ഗോഡ് ഓൺ എർത്ത് ത്രൂ മറിയമ്മ, അനദർ ഡേ ഓഫ് ഗോഡ് ഓൺ എർത്ത് through Philip, another day of God on earth. ദൈവത്തിന്റെ ഭൂമിയിൽ മറ്റൊരു ദിവസം എന്നിലൂടെ, ഞാനല്ല ജീവിക്കുന്നത് എന്റെ ദൈവം എന്നിലൂടെ ജീവിക്കുകയാണ്. ഇതാ ദൈവപുത്രന്മാർ. അപ്പോ ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപവും നമ്മൾ വിളങ്ങും, കാരണം ജീവിക്കണം നമ്മളല്ല ദൈവം ജീവിക്കുക. എങ്ങനെയാണ്? ക്രിസ്തുവിലൂടെ. ക്രിസ്തു ജീവിക്കുമ്പോ ദൈവവും ജീവിക്കും. നമ്മൾ ക്രിസ്തുവിലൂടെ അല്ലാതെ നമ്മളെ കണക്ഷൻ ഇല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ മതം മാറ്റമല്ല, ഡിനോമിനേഷൻ മാറ്റമല്ല, സംഘടന മാറുകയല്ല. അവിടെയൊക്കെ മനുഷ്യർ മനുഷ്യനായി തുടരുകയാണ്. എന്നാൽ ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ മനുഷ്യരെ ദൈവപുത്രന്മാരാക്കുകയാണ്. അതിന് മാസ്ക് ഇടിപ്പിക്കുന്ന പരിപാടി അല്ല ഇത്, മാസ്ക് ഇടുന്ന പരിപാടി അല്ല ഇത്. ഹല്ലേലൂയ, ഇതേപോലെ മാസ്ക് ഇടുക, പെന്തക്കോസ്തുകാരനായി മാസ്ക് ഇടുക, കത്തോലിക്കനായി മാസ്ക് ഇടുക, ഇതല്ല ഈ പരിപാടി. ഇവിടെ ഒന്നും മനുഷ്യൻ മാറുന്നില്ല. ഹല്ലേലൂയ, മനുഷ്യൻ മാറുന്നില്ല. ഹല്ലേലൂയ, മനുഷ്യൻ മനുഷ്യനായി തന്നെ തുടരുകയാണ്. അവന്റെ സംഘടന മാറി, മതം മാറി, ഡിനോമിനേഷൻ മാറി, മനുഷ്യൻ മാറുന്നില്ല. ഈ ലോകത്തിലെ സിസ്റ്റം ഓക്കെ, ഒരുവനെ ഇതാ മെഡിക്കൽ കോളേജിലേക്ക് കയറ്റി, അപ്പോൾ ഡോക്ടറല്ല, മെഡിക്കൽ കോളേജിൽ നിന്ന് വെളിയിലിറങ്ങി പാസ്സായി ഇറങ്ങി ഡോക്ടറായി. ആ സിസ്റ്റം അല്ല കർത്താവിന്റെ സിസ്റ്റം. മനുഷ്യ മക്കളെ ദൈവപുത്രന്മാരാക്കി മാറ്റുക. ഹല്ലേലൂയ. അപ്പോ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് 1 യോഹന്നാൻ 3:9 ദൈവത്തിന് ജനിച്ച പാപം ചെയ്യുന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുമ്പോൾ അതിന് വ്യതിചലിച്ച ഒരു സംഭവമാണ്. പക്ഷേ എന്തുകൊണ്ട് ദൈവം അങ്ങനെ ഇരിക്കുന്നവിടെ പറയുന്നത്? അപ്പോ എന്തുകൊണ്ടാണ് ദൈവം ജനിച്ച പാപം ചെയ്യുന്നില്ല എന്ന് പറയുന്നത്? അതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാമോ? ഒന്ന് ചിന്തിച്ചു നോക്കിയാ മൊത്തം ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റെഡിമെയ്ഡ് ഷർട്ട് മേടിക്കണോ? ഒന്ന് ചിന്തിക്കുക. അപ്പൊ ഞാൻ
പറഞ്ഞു Lord, I love. Oh, Lord, I love. Jesus, I love.
ചിന്തിച്ചു കഴിഞ്ഞോ? ഇതാ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അവിടെ പറയുന്നു ആ വാക്യം ഒന്ന് വായിച്ച ദിവസം ഒന്ന് യോഹന്നാൻ 3:9 ആ വാക്യത്തിൽ തന്നെയുണ്ട് ആ സംഭവം.
ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവൻ പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല.
വിഷയം പാപം ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണം ദൈവത്തിന്റെ വിത്ത് സീഡ് അവനിൽ വസിക്കും. സീഡ് വിത്ത്, വിത്ത് കണ്ടിട്ടുണ്ടല്ലോ നമ്മള്, കശുവണ്ടി, മാങ്ങാണ്ടി, തേങ്ങ, ഇതൊക്കെ വിത്തുകളാ. കടുക്, പയറ് അല്ലേ? ഇവിടെ പറയുന്നു കശുവണ്ടിയുടെ വിത്തല്ല, മാങ്ങാണ്ടി എന്ന വിത്തല്ല, പയർ എന്ന വിത്തല്ല, ദൈവത്തിന്റെ വിത്ത്. ഹലോ, ദൈവത്തിന്റെ വിത്ത്. ഒരു കശുവണ്ടി അത് മുളച്ച് ആ വിത്ത് മുളച്ച് പൊങ്ങിയാൽ അതിൽ എത്ര അടയ്ക്കാ മരങ്ങൾ ഉണ്ടാവും? ദേവദാസനെ പൊട്ടത്തരം പറയല്ലേ, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ. അത് മുളച്ചു പൊങ്ങിയാൽ അത് കശുമാവായി വളരൂ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ ദേവദാസനെ, ഞങ്ങളെ മണ്ടത്തരം പഠിപ്പിക്കല്ലേ. ഒരു മാവ്, മാവിന്റെ മാങ്ങാണ്ട് അത് വളർന്ന് പൊങ്ങിയാൽ അത് എന്തായിട്ടേ വളരും? അത് ഏത് യനാണോ, ശ്രദ്ധിച്ച യനം, യനം മറന്നു പോകരുത്, കൈൻഡ് യനം, ഏത് യനാണോ അതിൻ്റെ തള്ള അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ മദർ പ്ലാന്റ് ഏതാണോ അത് തന്നെയായിരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നത്. ശരിയാണോ അല്ലയോ? ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വിത്താണ് നമ്മുടെ അകത്ത് ദൈവം ഇട്ടിരിക്കുന്നെങ്കിൽ ആ വിത്ത് മുളച്ചാൽ എന്തേ പൊങ്ങി വരൂ. ഒന്ന് ചിന്തിച്ചേ, ഒന്ന് ചിന്തിച്ചേ, എന്തേ പൊങ്ങി വരൂ. ഹല്ലേലൂയ, എന്തേ പൊങ്ങി വരൂ. ദൈവം തന്നെ പൊങ്ങി വരും. ആ ദൈവത്തിന്റെ പേരാണ് ദൈവപുത്രൻ. അപ്പനല്ല, അപ്പനല്ല, ആ അപ്പന്റെ പുത്രൻ. ഇതുകൊണ്ട് പറഞ്ഞ ദൈവപുത്രന്മാരാകുവാൻ ഉള്ള സ്നേഹം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. പിടുത്തം കിട്ടിയ അതിനുവേണ്ടി ദൈവം എന്താ ചെയ്തേ? തന്റെ വിത്ത് തന്നു, തന്റെ വിത്ത് തന്നു. ഞാൻ വിത്തിന്റെ പ്രത്യേകത എന്താ? ഒരു വിത്ത് എന്ന് പറയുന്ന ഒരു അവസരമാണ്. എ സീഡ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി, ഒരു അവസരമാണ് ടു പ്രൊഡ്യൂസ് സിമിലർ കൈൻഡ്. ഹല്ലേലൂയ. ആ വിത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന അതിനെ പ്രൊഡ്യൂസ് ചെയ്യുവാനുള്ള ഒരവസരമാണ് ഒരു വിത്ത്.
ഹല്ലേലൂയ. വിത്തിന്റെ ഉള്ളിൽ എന്താണോ ഒരുക്കിയിരിക്കുന്നത്,
എന്താണോ വിത്തിന്റെ ഉള്ളിൽ ഒരുക്കിയിരിക്കുന്നത്, ഒരു കശുവണ്ടിയുടെ ഉള്ളിൽ ഒരുക്കിയിരിക്കുന്നത് കശുമാവ, ഒരു അടയ്ക്കയുടെ ഉള്ളിൽ ഒരുക്കിയിരിക്കുന്നത് അടയ്ക്കാമരമാണ്, ഒരു മാങ്ങാണ്ടിയുടെ ഉള്ളിൽ ഒരുക്കിയിരിക്കുന്നത് മാവ. ദൈവത്തിന്റെ വിത്തിന്റെ ഉള്ളിൽ ഒരുക്കിയിരിക്കുന്നത് ദൈവമാ ദൈവപുത്രന്മാര. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് തന്ന വിത്ത് ഏതാ നിങ്ങൾക്കറിയോ? വിത്ത് ഏതാണെന്നറിയോ? നമുക്ക് ദൈവം തന്ന വിത്താണ് കർത്താവായ യേശു. നമുക്ക് ദൈവം തന്ന വിത്താണ് മരണമുള്ള നമുക്ക് ദൈവം തന്ന വിത്താണ് മരണമില്ലാത്ത തന്റെ ഏകജാതനായ പുത്രൻ. ഇതുകൊണ്ടാ പറയുന്നത് തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ വിത്തിലൂടെയാണ് ദൈവം മനുഷ്യപുത്രന്മാരായി നമ്മളെ ദൈവപുത്രന്മാരാക്കി മാറ്റി. അല്ലാണ്ട് ജാതി സംഘടന ഉണ്ടാക്കാൻ പറഞ്ഞതല്ല ഇത്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചത്? നാം ജഡത്തിൽ നിന്ന് പോയി. നമ്മുടെ നമുക്ക് ജഡമണ്ഡലവുമായിട്ടല്ല, നമ്മൾ ആത്മമണ്ഡലവുമായിട്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ സന്ദേശം പറഞ്ഞത്, ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, നമ്മുടെ യുദ്ധം മാറ്റുക. ജഡത്തിലാണെങ്കിൽ നമ്മൾ ദോഷന്മാരാണ്, നമ്മൾ പരാജയപ്പെടും. ആത്മാവിലേക്ക് മാറിയാൽ പിന്നെ നമ്മുടെ ജ്ഞാനം നമ്മുടെ ജ്ഞാനമല്ല, നമ്മുടെ ജ്ഞാനം സൃഷ്ടാവായ നമ്മുടെ അപ്പന്റെ ജ്ഞാനമാണ്. അത് ക്രിസ്തയേശുവിൽ അവൻ നിങ്ങൾക്ക് ജ്ഞാനവും നീതികരണവും ശുദ്ധീകരണവും ഒക്കെയായി തീരുകയാണ് ദൈവത്തിൽ. നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം, ആത്മമണ്ഡലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ജഡമണ്ഡലത്തിൽ കിടന്ന് ഡിബേറ്റ് നടത്തിക്കൊണ്ടിരുന്ന എത്ര നാൾ ഡിബേറ്റ് നടത്തി, നമ്മുടെ ശ്വാസം തീരുന്നത് വരെ ഡിബേറ്റ് നടത്തിക്കൊണ്ടിരിക്കാനും പറ്റും. ആത്മമണ്ഡലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോ ഈ സീഡ് നമ്മുടെ ഉള്ളിലുണ്ട്. ഏതൊരു സീഡും ആ സീഡിന്റെ ഉള്ളിൽ കൺസീൽഡ് ആയിട്ട് ഇരിക്കുന്ന എന്താണെന്ന് അറിയാമോ? ആ അപ്പന്റെ അതേ നേച്ചറാ, സാദൃശ്യവും സ്വരൂപവും അതേ രൂപമാ അതിന്റെ അകത്തായിരിക്കും.
ഹല്ലേലൂയ. ഇത് ഞാനും നിങ്ങളും മനസ്സിലാക്കി പ്രവർത്തിച്ചു കൊള്ളണം.
സുവിശേഷത്തിന്റെ ഓഫർ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ വേറൊരു മനുഷ്യനാക്കി, ഗ്രൂപ്പ് സംഘടനക്കാരനാക്കുകയല്ല, ആളെ മാറ്റുക, മനുഷ്യനെ ദൈവപുത്രനാക്കി മാറ്റുക.
ഹല്ലേലൂയ. ഫാദർ വി താങ്ക് യു.
ഇതുകൊണ്ടാണ് ആ വലിയ സ്നേഹത്തിന്റെ മണ്ഡലത്തിൽ ആ കുഞ്ഞുപോലെ 3:1 നമ്മൾ വായിച്ചതല്ലേ, അതിനോട് ചേർന്ന് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? നാം ക്രിസ്തുവിനോട് സദൃശ്യരാകും, ദൈവപുത്രനായ ക്രിസ്തുവിനോട് സദൃശ്യരാകും. ആ ക്രിസ്തുവിൽ മുളച്ചു പൊങ്ങിയാൽ, ഒരു കശുമാവ് ആ കശുവണ്ടിയിൽ നിന്ന് മുളച്ചു പൊങ്ങിയാൽ അതിന്റെ മദർ പ്ലാന്റിനോട് സദൃശ്യമാകും, ആ വിത്തിനോട് സദൃശ്യമാകും. വിത്തിൽ എന്താ ഒളിപ്പിച്ചെങ്കിൽ അതിലൂടെ എത്തും. വായിച്ചാട്ടെ അതിന്റെ 2
നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു.
ക്രിസ്തു പ്രത്യക്ഷമാകുമ്പോൾ നാം ക്രിസ്തുവിനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകിയാൽ നമ്മൾ ക്രിസ്തുവിനോട് സദൃശ്യരായി തീരും. ക്രിസ്തു ആരാ? ദൈവത്തിന്റെ പുത്രൻ. മനുഷ്യപുത്രന്മാരായ നാം ദൈവപുത്രനായ ക്രിസ്തുവോട് സദൃശ്യരായി തീരും. തീരണ്ടേ? 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 എങ്കിൽ ഇന്ന് ക്രിസ്തുവിനെ അനുഗമിച്ചു, ക്രിസ്തുവിനെ അനുഗമിക്കും. ഹല്ലേലൂയ. അനുഗമനത്തിലൂടെ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ, ക്രിസ്തുവിനെ അനുഗമിക്കാം. ഹല്ലേലൂയ. ഇത് തന്നെയാണ് റോമാലേഖന 8:29 പറയുന്നത്, നമ്മളെ മുൻനിയമിച്ചിരിക്കുന്നത് ദൈവപുത്രനായ ക്രിസ്തുവിനോട് അനുരൂപനാകാനാണ്. അല്ലാണ്ട് ഒരു മനുഷ്യനായി മാറാനല്ല, മനുഷ്യൻ വേറൊരു മനുഷ്യനെ പോലെ ആകാനല്ല,
ചെറുപ്പത്തില് അമ്മമാര് കുട്ടികളെ വഴക്ക് പറയുന്ന ഒരു ഭാഗം പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ദാ അയൽവകത്ത് വീട്ടിലെ ആ മിനിമോളെ പോലെ നീ മാർക്ക് മേടിച്ചില്ലായി, മിനിമോളെ പോലെ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ജോർജ് കുട്ടിയെ പോലെ. നമ്മളിവിടെ മിനിമോൾ ആയിട്ടോ ജോർജ് കുട്ടി ആയിട്ടോ ഒന്നും അല്ല, ക്രിസ്തുവുമായിട്ട് ആ ദൈവം കമ്പയർ ചെയ്ത്. റോമേട്ട് 29 വായിച്ച്,
അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു.
ശ്രദ്ധിച്ചേ, അപ്പൊ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നത് ഇനി ഒരു മനുഷ്യനായി തീരാനല്ല, പകരം ദൈവപുത്രനായ ക്രിസ്തുവിനോട് അനുരൂപമാകാനാണ്. ദൈവപുത്രനായ ക്രിസ്തുവിനോട് അനുരൂപമാകാൻ മനുഷ്യന്റെ കാറ്റഗറിയിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ്, ദൈവത്തിന്റെ കാറ്റഗറിയിലേക്ക്, ദൈവപുത്രന്മാരുടെ കാറ്റഗറിയിലേക്ക്. ഇത് ക്രിസ്തുവിലാണ് സംഭവിക്കുന്നത്. കാറ്റഗറി മാറുകയാണ്, സ്പീഷ്യസ് കാറ്റഗറി മാറുകയാണ്. ഫാമിലി നെയിം ഉണ്ട് അല്ലേ, അപ്പൻ, മകൻ, കൊച്ചുമോൻ അല്ലേ, അമ്മ, മകൾ. പക്ഷെ ഇവിടെ എല്ലാ കാറ്റഗറി, സ്പീഷ്യസ് കാറ്റഗറി മനുഷ്യൻ തന്നെയാ, മാറുന്നില്ല. പക്ഷെ ഇവിടെ സ്പീഷ്യസ് കാറ്റഗറി മാറുകയാണ്, മനുഷ്യ മക്കൾക്ക് ദൈവം മക്കളാകാനുള്ള അധികാരം തരികയാണ്. മനുഷ്യ മക്കൾ അവരെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ദൈവം മക്കൾ അവരുടെ അപ്പനെ വെളിപ്പെടുത്തുന്നു. ആരെ പോലെ? യേശുവിനെ പോലെ, യേശുവിനെ പോലെ വെളിപ്പെടുത്തുകയാണ്. അപ്പോ ഇതിനാണ് ദൈവം ആ സീഡ് നമ്മുടെ ഉള്ളിൽ വിതച്ചത്. ഇതാണ് നമുക്ക് എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള ഒരു വാക്യമാണ് അല്ലെ. പക്ഷെ ദൈവം വെളിപ്പെടുത്തരാത് മനസ്സിലാകത്തില്ല. യോഹന്നാൻ 1:12 എന്താണത് വായിച്ച്?
അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു.
അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട്, ഇതാണ് സീഡ്. ദൈവം നമുക്ക് നൽകിയ സീഡാണത്. ദൈവം നമുക്ക് നൽകിയ സീഡ് യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. ഏവരാണ്? മനുഷ്യ മക്കൾക്ക് ദൈവം മക്കളാകാനുള്ള അധികാരം കൊടുത്തു. ഈ സന്ദേശം അറിയാതെ ദൈവത്തിന്റെ ദാസന്മാരെന്നുള്ള പദവിൽ മാത്രം ഒതുങ്ങുകയല്ല നാം ചെയ്യേണ്ടത്. ഇന്ന് നാം ക്രിസ്തുവിന്റെ ദാസന്മാർ, ക്രിസ്തുവിന് വേണ്ടി ജോലി ചെയ്യുക. പുറത്തെ മനുഷ്യൻ, എന്നാൽ അകത്ത് നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഈ ഒരു കാര്യം നാം മറന്നുപോകും. ദൈവത്തിന്റെ പുത്രന്മാർ. കഴിഞ്ഞ നാളുകളിൽ ഇതൊന്നും നമ്മൾ അറിയാതെ നമ്മളെ ജാതിയും സംഘടനയും ഗ്രൂപ്പുകളുമാക്കി പിശാച് നമ്മളെ പിരിച്ചു കളഞ്ഞു. കാരണം ജഡത്തിലാണ് നിന്നത്. ജഡത്തിൽ പിശാചാണ് ജ്ഞാനി, ജഡത്തിൽ പിശാചാണ് ബലവാൻ. ആ സമുദ്രത്തിൽ, കടലിൽ കടൽ പാമ്പാണ് ബലവാൻ, പരുന്തല്ല, കഴുകനല്ല. അതുകൊണ്ട് ജഡത്തിൽ പിശാചാണ് ബലവാൻ. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ജഡത്തെ എന്ത് ജീവിച്ചാൽ നീ മരിക്കും നിശ്ചയം. അവിടെ നമ്മൾ തോറ്റുപോകും, കാരണം അത് പിശാചിന്റെ ടെറിട്ടറിയാണ്. അവിടെ കിടന്നുള്ള യുദ്ധമല്ല. ആത്മാവാൽ നാം വീണ്ടും ജനിച്ചെങ്കിൽ ഇനി ആത്മാവിനനുസരിച്ച് നടക്കുക. കഴിഞ്ഞ സന്ദേശം കേട്ടില്ലേ? നമ്മളുടെ റിലം മാറണം. ഇനി ദൈവപുത്രന്മാരുടെ മണ്ഡലത്തിലേക്ക് മാറണം. അവിടെ നമ്മളാണ് ശക്തർ. നമ്മുടെ ശക്തി ഏതാ? നമ്മുടെ അപ്പനാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായ. അതുകൊണ്ട് തോക്കുന്ന മണ്ഡലത്തിലല്ല നിൽക്കേണ്ടത്, ജയിക്കുന്ന മണ്ഡലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ജയിക്കുന്ന മണ്ഡലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. നമ്മളെ ദോഷന്മാരാക്കിയത് കൊണ്ടല്ലേ ഇതാ നിരന്തരം യേശുവിനെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്ത് നമുക്ക് ഇത് മനസ്സിലാകാതെ പോയത്? നമ്മൾ ചിന്തിച്ചു ഇതാ സുവിശേഷം പറഞ്ഞ് ഒരുത്തനെ ഇതാ കത്തോലിക്ക ചേർക്കുക, ഒരുത്തനെ പെന്തക്കോസ്റ്റ് ചേർക്കുക, അവിടെ നിന്ന് ഒരുത്തനെ പിടിച്ച് TPM ചേർക്കുക, ഇതൊക്കെ നമ്മൾ ചിന്തിച്ചേ. പക്ഷെ കർത്താവിന്റെ സുവിശേഷം അതല്ല. മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കി സ്പീഷ്യസ് ലെവൽ മാറ്റുകയാണ്. ഹല്ലേലൂയ്യ.
പിൻപിലുള്ളതിനെ മറന്നു മുൻപിലുള്ള ലക്ഷ്യമാക്കി പോവുകയാണ്. പിൻപിൽ മരിക്കുന്ന മനുഷ്യൻ, മുൻപിൽ മരണമില്ലാത്ത ദൈവപുത്രൻ, ഏത് വേണ്ടേ? ഏതാ വേണ്ടേ? ഹല്ലേലൂയ, ഏതാ വേണ്ടേ? സുവിശേഷം എത്ര വലിയ സ്നേഹമാ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. കാൺമീൻ, ദൈവപുത്രന്മാരെന്ന് നാം വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുക. ഹല്ലേലൂയ. ഇത് ഈ മനുഷ്യൻ അങ്ങനെ ഇതൊക്കെ അറിയണേ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, വിശുദ്ധ യോഹന്നാൻ ഇതൊക്കെ അറിഞ്ഞെങ്കിൽ അദ്ദേഹം പറയാ, എന്റെ കൂട്ടായ്മയോ ജഡമണ്ഡലത്തിലല്ല, പിതാവിനോട് അവന്റെ പുത്രനായ ക്രിസ്തുവോട് ആത്മമണ്ഡലത്തിലാ കൂട്ടായ്മ. കൂട്ടായ്മ മാറ് ആത്മമണ്ഡലത്തിലെ അപ്പനോടും ആ സ്വർഗീയ പിതാവിന്റെ മകനായ പുത്രനോട് കൂട്ടായ്മ വെച്ച് അത് പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭിക്കും. അതിനാ പരിശുദ്ധാത്മാവിൽ നമ്മുടെ ഉള്ളിലാക്കിയിരിക്കും. ഹല്ലേലൂയ. അവിടുന്ന് ദൈവം അപ്പോഴപ്പോഴുള്ള കാര്യം നിങ്ങളെ അറിയിക്കും. ദൈവത്തിന് വചനം പറയുന്നു, അവനാൽ പ്രാപിച്ച അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ ആ ഇന്നർ അനോയിന്റ് നിങ്ങൾ വസിക്കുന്നു. അത് നിങ്ങൾ ഉപദേശിക്കുന്ന രീതിയിൽ നടക്കും. അത് ബോഷ്കല്ല, സത്യമാണ് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ആത്മാവ് സമയനോട് പറയുന്നു എന്തെന്ന്, ചെവി ഉള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. മക്കളെ, റിലം മാറുക. ഒറ്റ നിങ്ങൾ ചോദിക്കുക, എങ്ങനെ പാടാൻ പറ്റൂ, ദൈവമേ എന്നെ റിലം മാറ്റണേ. അങ്ങനെയൊന്നും പറ്റില്ല സഹോദരങ്ങളെ. പ്രാർത്ഥിക്കുന്നത് നല്ലതാ. അപ്പൊ കർത്താവ് വഴി പറഞ്ഞു തരൂ. എന്താ വഴി എന്നറിയാമോ? ഫോളോ മൈ സൺ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുക്കും. Follow him. Whatever he said, just obey. അനുസരിക്ക. ഒരു പക്ഷെ നമുക്ക് പൊട്ടത്തരായിട്ട് തോന്നും, അനുസരിക്ക. നമുക്ക് താല്പര്യമില്ലാന്ന് തോന്നും, അനുസരിക്ക. കാരണം ദൈവം പറയുന്ന ഓരോ കാര്യത്തിനും നമുക്ക് അർത്ഥം തോന്നിയില്ലെങ്കിൽ അതിന് മീനിങ് ഉണ്ട്. ഒരു വിഡിയ പോലെ അനുസരിക്ക. Hallelujah. ദൈവം നമുക്ക് നൽകിയ സീഡാണ്, ആ നിത്യജീവന്റെ പാക്കറ്റാണ്. ദൈവപുത്രനിലാണ് ജീവൻ ഇരിക്കുന്നത്, ദൈവത്തിലാണ് ജീവനുള്ളത്. ആ ജീവൻ ദൈവം തന്റെ പുത്രന് കൊടുത്തു. ഇനി ശ്രദ്ധിച്ചേ, ആ പുത്രന് കൊടുത്തു. തുടർന്ന് ആ പുത്രനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ പാക്കറ്റ് നമ്മൾ സ്വീകരിക്കുക. ആ പാക്കറ്റ് നമുക്ക് കിട്ടി. ഏതിന്റെ പാക്കറ്റ്? നിത്യജീവന്റെ പാക്കറ്റ്. ആ സീഡിന്റെ ഉള്ളിൽ ആ പാക്ക്, ആ ജീവനുണ്ട്. സീഡിന്റെ ഉള്ളിൽ, ആ ആ വിത്തിന്റെ ഉള്ളിൽ ആ ജീവനുണ്ട്. ഹല്ലേലൂയ. ഓ ലോർഡ്, എല്ലാം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് യോഹന്നാൻ 3:5 അതിന്റെ 11 വാക്യം വായിച്ചേ. 11:5
ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് ജീവൻ തന്നു, ആ ജീവൻ അവന്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. പുത്രന് ജീവനുണ്ട്,
ദൈവത്തിന്റെ വചനം പറയാണ്, ദൈവം നമുക്ക് നിത്യജീവനെ തന്നു. ദൈവപുത്രന്മാർക്കാണ് നിത്യജീവൻ. ആ നിത്യജീവനെ തന്നു എങ്ങനെയാ തന്നെ? നമ്മൾ ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുമ്പോൾ ഒരു കവറിലിട്ട് കൊടുക്കും, പാക്കറ്റിലിട്ട് കൊടുക്കും, അല്ലേ? പല രീതിയിൽ നമ്മളത് കൊടുക്കാം. ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഒരു കവറിൽ പാക്കറ്റിലൊക്കെ ഇട്ട് കൊടുക്കാം. ദൈവം നമുക്ക് തന്നു എങ്ങനെ തന്നെ? ഒരു സീഡിന്റെ ഉള്ളിലാണ് തന്നെ. ആ സീഡാണ് കർത്താവായ യേശു ക്രിസ്തു. ആ സീഡിന്റെ ഉള്ളിലാ തന്നെ ദൈവം നിത്യജീവനെ തന്നത്. ആ സീഡിന്റെ ഉള്ളിലാ, ആ സീഡാ കർത്താവായ യേശു. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത്, ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. എങ്ങനെയാണ്? ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തതിന് ജീവൻ ഇല്ല. ഇതുകൊണ്ടാ പറയുന്നത്, അവനെ കൈക്കൊണ്ട്, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ആരെ? യേശുവിനെ കൈക്കൊണ്ട്. ഈ തന്ന നിത്യജീവൻ തന്നില്ലേ? ആ യേശുവിനെ കൈക്കൊണ്ട് യേശുവിനകത്ത് വിശ്വസിക്കുന്ന ഏവർക്കും എന്തുണ്ട്? ദൈവപുത്രന്മാരാകാൻ അധികാരം കിട്ടിയിരിക്കുകയാണ്. നിസ്സാരമായി എടുക്കരുത്. ഒരു ഗവൺമെന്റിനും ഈ ഒരു ഓഫർ നമുക്ക് തരാൻ പറ്റില്ല. അപ്പോ പിതാവിന് തന്നെ തന്നെ ജീവനുള്ളത് പോലെ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളത് പോലെ പിതാവ് പുത്രനായ ക്രിസ്തുവിലും ജീവൻ ഉണ്ടാകാൻ വരം കൊടുത്തിരിക്കുന്നു. ആ സീഡ് പാക്കറ്റ് ആ പുത്രനെ പിതാവ് നമുക്ക് അങ്ങ് തന്നു. ആ പുത്രനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്കുള്ളിൽ ആ ജീവൻ വരികയാണ്. ഇവിടുത്തെ കിട്ടിയോ? ട്രാൻസ്ഫറിങ് കണ്ടോ? പിതാവ് സത്യദൈവവും നിത്യജീവനുമാണ്. പിതാവിന് തന്നെ തന്നെ ജീവനുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു ആ ജീവൻ ദൈവപുത്രനായ ക്രിസ്തുവിലും ഉണ്ടാകുവാൻ പിതാവ് വരം കൊടുത്തിരിക്കുന്നു. എന്നിട്ട് ദൈവം എന്ത് ചെയ്തു? ആ തന്നിൽ തന്നെ ജീവനുള്ള പുത്രനെ നമുക്ക് നൽകി. കുറച്ചുകൂടി ആഴമാ, നമുക്ക് അടുത്ത സന്ദേശത്തിൽ അതിന്റെ ആഴങ്ങളിലേക്ക് പോവാം. ദൈവം അനുവദിക്കുന്നില്ല. നിങ്ങളുടെ സഹോദരങ്ങളുടെ എല്ലാവരും പറയാം, നിങ്ങൾ ഒരു സന്ദേശം മിസ് ചെയ്യരുത്. സൺഡേ മെസ്സേജ് മിസ് ചെയ്യരുത്, തേഴ്സ്ഡേ മെസ്സേജ് മിസ് ചെയ്യരുത്. മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് വിട്ടുവിട്ടിട്ട് പോകും. അപ്പൊ നിങ്ങൾ ബിൽഡിംഗ് പണിയുമ്പോൾ ചില ഭാഗത്ത് ജനലുണ്ടാവില്ല, ചില ഭാഗത്ത് വാതിലുണ്ടാകാത്ത ബിൽഡിംഗ് പോലെ ഇരിക്കും. കണ്ടിന്യൂ ചെയ്ത് പൊക്കോണം. ഹല്ലേലൂയ. കാരണം ഞാനല്ല പണിയുന്നത്, ഇതിന്റെ ആത്മാവ് പറഞ്ഞു എനിക്ക് തന്റെ ചിന്തകൾ നിങ്ങളെ അറിയിക്കുന്നതിനുള്ളൂ. ഇത് ഞാൻ വീണ്ടും കേൾക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ മാനുഷികമായി എത്ര ബലഹീനനാണെന്ന് മനസ്സിലായോ? എന്റെ ബലം ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഇത് വീണ്ടും വീണ്ടും കേൾക്കണം. കാരണം ഞാനിത് വീണ്ടും കേൾക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും കേൾക്കണം. നിങ്ങൾ അതിൽ കൂടുതൽ കേൾക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലം നിങ്ങൾ മനസ്സിലാക്കിക്കോണം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം ഹല്ലേലൂയ.
ഫാദറേ,
അതിൽ 26-ാം വാക്യം വായിച്ചു.
പിതാവിന് തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ തന്നെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു.
അപ്പോ പിതാവിന് എന്തുണ്ട്? തന്നിൽ തന്നെ ജീവനുണ്ട്. പിതാവിന് തന്നിൽ തന്നെ ജീവനുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, ആ ജീവൻ പുത്രനും ഉണ്ടാകുവാൻ പിതാവ് വരം കൊടുത്തിരിക്കുന്നു. ഫാദർ ഇസ് എ സോഴ്സ്, Son is the resource. അങ്ങനെ പുത്രനിലും ഇപ്പോ തന്നിൽ തന്നെ ജീവനുണ്ട്. ഇനി ആ പുത്രനെ നമുക്ക് നൽകിയിരിക്കുക. തന്നിൽ തന്നെ ജീവനുള്ള പുത്രനെ ദൈവം നമുക്ക് നൽകിയിരിക്കുക. ഇനി ശ്രദ്ധിച്ചോളണം, ആ വിത്ത് എങ്ങനെ മുളച്ചാലും മുളച്ചു പൊങ്ങിയാൽ അപ്പനെ പോലെ തന്നെ ഇരിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്. ആ വിത്ത് നമ്മൾ മുളച്ച് പൊങ്ങിയാൽ അപ്പനെ പോലെ തന്നെ ഇരിക്കും. ആ വിത്തിന്, വിത്തിൽ നിന്ന് മുളയ്ക്കുന്നതിന് പാപം ചെയ്യാൻ കഴിയുകയില്ല. പക്ഷെ ഇന്നത്തെ ക്രിസ്തീയ തലം പണി മാറിപ്പോയി, പ്രൊഡക്ഷൻ മാറിപ്പോയി, തലം മാറിപ്പോയി. ഇതിനെ കുറിച്ച്, ഈ ബേസ് നോളജിനെ കുറിച്ച് അവർക്ക് അറിയത്തില്ല. അറിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് ആയിസ്തോ, അറിയുന്നവരുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലൂടെ ദൈവം വെളിപ്പെടും. ഇനി ഈ നിത്യജീവനുള്ള ദൈവപുത്രനായ ക്രിസ്തുവിനെ നമുക്ക് നൽകി. എന്തിനാണ് നമുക്ക് നൽകിയത്? ഈ നിത്യജീവൻ നമുക്ക് നൽകുവാൻ വേണ്ടിയാണ് നൽകിയത്. അപ്പൊ ഈ ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ വേണം. അതിന്റെ യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 2-ാം വാക്യം വായിച്ചു. യേശുവിനെ തന്നിട്ട് ആ പാക്കറ്റ്, ആ ദൈവത്തിന്റെ സീഡ് വിത്ത് നമുക്ക് തരുമ്പോ ആ നിത്യജീവനെയാണ് അതിലൂടെ നമുക്ക് തരുന്നത്. വായിച്ചേ.
17-ാം നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നു.
അപ്പൊ ഈ ജഡ മനുഷ്യർക്ക് എന്ത് കൊടുക്കണം? ദൈവത്തിന്റെ ആഗ്രഹമാണ് ജഡ മനുഷ്യർക്ക് എന്ത് കൊടുക്കണം? നിത്യജീവനെ
കൊടുക്കണം. അങ്ങനെ അവരെ ദൈവപുത്രന്മാരെ പ്രൊമോട്ട് ചെയ്യണം. അപ്പോ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ നമുക്ക് നൽകിയിട്ട് അവിടെ പറയണം എന്തിനു വേണ്ടി, നീ അവന് നൽകിയിട്ടുള്ള എല്ലാവർക്കും അവൻ ഒരു സപ്ലയർ ആകണം. എന്തിന്റെ സപ്ലയർ? നിത്യജീവന്റെ സപ്ലയർ ആയി മാറണം. മനസ്സിലായോ? നിങ്ങൾ ഈ സദ്യക്കൊക്കെ പോകുന്നുണ്ടോ? ആ കിച്ചണിൽ നിന്ന് ഒരാള്, ഇതാ കിച്ചണിൽ നിന്ന് ഒരാൾ അവിടെ അവിടെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരാൾ, ഇതാ ഇതാ നമ്മുടെ കുര്യച്ചനങ്ങൾ വളരെ ശ്രദ്ധയോടെ നോക്കുന്നു. അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു പരിപാടി ഉണ്ട്, നമ്മുടെ ധ്യാനേന്ദ്രത്തിലൊക്കെ വന്നിങ്ങനെ ഒരു പരിപാടിയുണ്ട് അദ്ദേഹം. അദ്ദേഹം അവിടെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കും, എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു ഒരു ചെറിയ കലത്തിലേക്ക് ആക്കിയിട്ട് പാത്രം എടുത്തൊക്കെ കൊടുക്കും. ആർക്ക് കൊടുക്കണ? ആർക്കാണെന്നറിയാമോ? വിളമ്പുന്നവർക്ക്, സപ്ലയർക്ക് കൊടുക്കുകയാണ്. എന്തിനാണ്? ഞാനീ തന്ന ചോറ്, ഞാനീ തന്ന കറി, ഇതാ അവിടെ എല്ലാവർക്കും കൊടുക്കുക. ഇതേപോലെയാണ് ദൈവം, ഇതാ ക്രിസ്തുവിന്റെ തന്റെ ജീവൻ ക്രിസ്തുവിൽ പകർന്ന് ക്രിസ്തുവിലും തന്നിലുള്ളത് പോലെ തന്നെ സ്വയമേ ജീവൻ ഉണ്ടാകണം. എന്നിട്ട് പറയാണ്, ഈ ജീവം കൊണ്ടുപോയി എന്റെ മക്കൾക്ക് കൊടുക്ക. ഭൂമിയിലുള്ള ജഡമക്കളുണ്ട്, ജഡമക്കൾ ഇനി അവരവിടെ നിൽക്കരുത്, ഇനി അവർ ആത്മാവിലേക്ക് മാറണം. നീ കൊണ്ട് കൊടുക്ക് എന്ന് പറയുന്ന രംഗമാണ് കാണുന്നത്. നീ അവന് നൽകിയിട്ടുള്ള എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന്, നിത്യജീവനെ കൊടുക്കേണ്ടതിന്. ഹല്ലേലൂയ! നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ! യേശു വന്നത് വ്യക്തതയോടെ പറഞ്ഞു, ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് പറഞ്ഞു. തുടർന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി നമ്മളെ സൗജന്യമായി പിശാചിന്റെ പിടിയിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന്, ജയിലിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു. അതിന് പറഞ്ഞു, ഫോളോ മീ, എന്നെ അനുഗമിപ്പേ എന്ന് പറഞ്ഞു. ഈ ഒരു തലം നമുക്ക് പറഞ്ഞു തന്നു. പക്ഷെ നമുക്കിത് മനസ്സിലാകത്തില്ല, കാരണം ജഡത്തിൽ നമ്മൾ മോശന്മാരാ. ഇതുകൊണ്ടാണ് ജർമ്മിയ 4:22 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത്, എന്റെ ജനം പോഷന്മാർ, അവർ ബുദ്ധികെട്ട മക്കൾ, അവർക്ക് അപ്പനെ അറിയത്തില്ല, ദോഷം ചെയ്യാൻ അവർ മിടുക്കന്മാർ, നന്മയാൻ അറിയത്തു പോലുമില്ല. പക്ഷെ ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് മാറിയ നമ്മളെ പോലെ ജ്ഞാനികൾ വേറെ ആരുമില്ല. കാരണം നമ്മുടെ ജ്ഞാനം നമ്മുടെ ജ്ഞാനമല്ല, നമ്മുടെ അപ്പന്റെ ജ്ഞാനം. ഹല്ലേലൂയ! പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തേക്ക് ഇത് മതിയെന്ന് ചിന്തിക്കുക. ഹല്ലേലൂയ! ഈ ചിന്തകൾ നിങ്ങൾ നല്ല രീതിയിൽ ധ്യാനിച്ച്, ക്രിസ്തുവിൻ സന്നിധിയിൽ ധ്യാനിച്ച് ഇതിൽ വളരെ, അപ്പോ ദൈവം അടുത്ത കല്ലിലേക്ക് വീണ്ടും. ഹല്ലേലൂയ! അപ്പോ ഇന്നത്തെ ചിന്ത മാറിയല്ലോ, ഇതുവരെയുള്ള ചിന്തകൾ മാറിയല്ലോ. നമ്മളെ ഒരു മതക്കാരനാകാനോ സംഘടനക്കാരനാകാനോ അല്ല, നമ്മുടെ സ്പീഷ്യസ് ലെവലേ ദൈവം മാറ്റി. ഹല്ലേലൂയ! ഒരു മൃഗത്തെ മൃഗത്തിന്റെ ലെവലിൽ നിന്ന് മനുഷ്യന്റെ ലെവലിലേക്ക് മാറാൻ ഒരു ഓഫർ കിട്ടുന്നത് പോലെ, അങ്ങനെ ഒരു ഓഫറും ഇല്ല, കിട്ടുന്നത് പോലെ നമ്മളെ ജഡ മനുഷ്യന്റെ ലെവലിൽ നിന്ന് ദൈവപുത്രനായ ക്രിസ്തുവിന്റെ ലെവലിലേക്ക് നമ്മളെ മാറ്റുക. ക്രിസ്തു ആദ്യ ഫലം, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരണിക്ക. നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നത് അവന്റെ പുത്രനായ ക്രിസ്തുവിനോട് അനുരൂപമാകാനാണ്. ഹല്ലേലൂയ! നാം ക്രിസ്തുവിനോട് സദൃശ്യരായിട്ട് ഏതൊരു ദൈവപുത്രന്റെ ഉള്ളിൽ ദൈവം വസിക്കും, ദൈവം അവനിലൂടെ ഭൂമിയിൽ നടകൊള്ളും, ദൈവം അവനിലൂടെ വിളിപ്പെടും. അല്ലാതെ ഇത് ക്രിസ്തുവിന്റെ മാത്രം ഡ്യൂട്ടിയല്ല, എല്ലാ ദൈവദാസന്മാരുടെ സ്നേഹത്തോടെ അറിയിക്കുകയാണ്. നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായാണ് എങ്കിലേ ക്രിസ്തുവിന്റെ ശുശ്രൂഷ നമുക്ക് ചെയ്തെടുക്കുവാൻ കഴിയുള്ളൂ. നാം ക്രിസ്തുവിന്റെ അവയവങ്ങൾ. നിങ്ങൾ എല്ലാവരും സ്നേഹിക്കും, നിങ്ങൾ അപമാനിക്കാൻ വേണ്ടിയല്ല ഇത് പറഞ്ഞു, പകരം കാര്യം മനസ്സിലാക്കുക. പരിജ്ഞാനമില്ലാത്തതിനാൽ ആർക്ക്? ദൈവദാസന്മാർ. പക്ഷെ 4:6 എഴുതിയിരിക്കുകയാണ്, പുരോഹിതന് പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് എന്റെ ജനം നശിച്ചു പോകും. എന്റെ ജനം, ദൈവം പറയും, എന്റെ ജനം നശിച്ചു പോകുന്നു. അതുകൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാത്തവണ്ണം ഞാൻ നിന്നെയും നിന്റെ മക്കളെയും തെറ്റിച്ചു. അതുണ്ടാകരുത്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോ കർത്താവ് നോക്കി വചനം പറഞ്ഞു തരും, എടാ ഇവൻ ഞങ്ങളെ കൊച്ചാക്കി. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, നമ്മളെല്ലാം പലതിലും അറിവില്ലാത്തത്. ദൈവ സത്യം അറിയിക്കുമ്പോൾ മനസ്സുബുദ്ധിക്ക് രൂപാന്തരം പ്രാപിക്കാൻ നാം തയ്യാറാവും. അവിടെയാണ് നമ്മുടെ ജയം, അവിടെയാണ് നമ്മുടെ ജയം. നമ്മളെ വിളിച്ചത് മനുഷ്യ മക്കളിൽ നിന്ന് ദൈവ മക്കളായി മാറാൻ. അത്ര വലിയ സ്നേഹമാണ് ദൈവം നമുക്ക് നൽകിയത്. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ അറിയാം. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തി നിങ്ങളുടെ തെറ്റായ വഴികളെ വിട്ട് തിരിഞ്ഞ് ഉപേക്ഷിക്കുന്നത് ദൈവപ്രസാദം. ചില സ്പിരിറ്റുകൾ ചില ഭാഗങ്ങളിൽ വ്യാപരിക്കും വർഷങ്ങളായി മനുഷ്യനെ കെട്ടിയിട്ടിരിക്കുന്ന. ഇത്രയൊക്കെ മതി, ഇതിന്റെ അപ്പുറത്തേക്ക് വേണ്ട. വേണം മോളെ, വേണം മോനെ. മനുഷ്യപുത്രന്റെ അവസ്ഥയിൽ നിന്ന് ഓ ദൈവപുത്രന്റെ അവസ്ഥയിലേക്ക് മാറുവാൻ ദൈവം തന്റെ ഓമനപുത്രനായ ക്രിസ്തുവിനെ തന്നെ നമുക്ക് നൽകി. അങ്ങനെയെങ്കിൽ ഇതിനേക്കാളും വലിയൊരു അവസരം എന്താ? ക്രിസ്തുവാണ് ആ സീഡ്. A seed is an opportunity to produce similar kind. ആ സീഡിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതിനെ പുറത്തിറക്കുവാനുള്ള അവസരമാണ് ഒരു വിത്ത്. അത് നശിപ്പിക്കരുത്. സഹോദര സഹോദരി, ദൈവദാസ ദൈവദാസിയെ, അപ്പച്ച അമ്മച്ചി, അത് നശിപ്പിക്കരുത്. ഇതൊരു മതം മാറ്റമല്ല, ഇതൊരു സംഘടന മാറ്റമല്ല, ഇതൊരു ഗ്രൂപ്പ് മാറ്റമല്ല, ഇതൊരു സ്പീഷ്യസ് ചേഞ്ച് ആണ്. ജഡ മനുഷ്യനിൽ നിന്ന് ആത്മമണ്ഡലത്തിൽ ജീവിക്കുന്ന ദൈവപുത്രന്മാരിലേക്കുള്ള സ്പീഷ്യസ് ചേഞ്ച്. എന്റെ കർത്താവേ, ഇതുവരെ ഞാനത് അറിഞ്ഞില്ല. ഗ്രൂപ്പുകളിലും സംഘടനകളിലും മാത്രം ഞാൻ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് ഹോളി ഗോഡ്, ഞാൻ സത്യമറിഞ്ഞു. സത്യം എന്നെ സ്വതന്ത്രമാക്കുകയാണ്. ഭൂമിയിൽ നിന്ന് എന്നെ സ്വർഗത്തിലേക്ക് സ്വതന്ത്രമാക്കുകയാണ്. മനുഷ്യർ ജീവിക്കുന്ന ഭൂമിയിൽ നിന്ന് ദൈവപുത്രന്മാർ ഓടി നടക്കുന്ന സ്വർഗത്തിലേക്ക് എന്നെ സ്വതന്ത്രമാക്കുന്ന ഈ വചനത്തിനായി ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പുത്രനെ ചുംബിക്കുവാൻ പ്രിയ മകനെ മകളെ എന്റെ ഹൃദയം പൊമ്പുന്നു. ഹോളി ഗോഡ്, ഈ കുഞ്ഞുങ്ങളെ കെട്ടിയിടുന്ന, കെട്ടിയിടാൻ ശ്രമിക്കുന്ന, ജഡമണ്ഡലത്തിൽ ബലഹീനമാക്കിയിടുവാൻ ശ്രമിക്കുന്ന, പോഷന്മാരാക്കിയിടുവാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തി അതിനെ ശാസിക്കുക. നിന്റെ കെട്ടുന്ന പൊട്ടട്ടെ. സംഘടനാ തലങ്ങൾ കെട്ടിയിട്ടിരിക്കുന്ന കെട്ടുകൾ പൊട്ടട്ടെ. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഇത് ഞാനായിട്ടല്ല, നിങ്ങൾ ദൈവവുമായിട്ട ബന്ധം. ദൈവം ഏൽപ്പിച്ചത് ഒരു പോസ്റ്റ്മാനെ പോലെ നിങ്ങളെയൊക്കെ തരിക എന്നുള്ളതാണ് എന്റെ ഡ്യൂട്ടി. നിങ്ങൾ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട ഈ സന്ദേശം കേട്ടിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായ അവസ്ഥ ദൈവത്തോട് അറിയിച്ചാൽ, ഹൃദയത്തിലുണ്ടായ അവസ്ഥ ദൈവത്തോട് അറിയിച്ചാൽ, ഒരു ഇൻഫർമേഷൻ ഒതുങ്ങാതെ നിങ്ങളെ മാറ്റാൻ എനിക്ക് കഴിവില്ല. പക്ഷെ നിങ്ങൾ ഈ സന്ദേശത്തിലൂടെ നിങ്ങളുടെ അവസ്ഥ ദൈവത്തെ അറിയിക്കുമ്പോൾ നിങ്ങളെ മാറ്റാൻ കഴിവുള്ളവനോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. യെസ്, ഓരോരുത്തരുടെ ഹൃദയ ദൈവത്തോട് സംസാരിക്കട്ടെ. ഓ ലോർഡ്, താങ്ക് യു അപ്പ. ഈ കുഞ്ഞിയുടെ ഹൃദയങ്ങൾ അങ്ങ് കാണുന്നല്ലോ സ്വർഗീയ പിതാവ്. അങ്ങയുടെ ഓമനപുത്രനായ ക്രിസ്തുവിലൂടെ അടിയന് തന്ന ചിന്തകൾ അപ്പാ അങ്ങയുടെ ആത്മാവിനിലൂടെ പങ്കുവച്ചു. അങ്ങനെയിലൂടെ ജീവിക്കുന്നതിനായി ഞങ്ങളുടെ ഓമന കുഞ്ഞുങ്ങളുടെ ഹൃദയം കർത്താവേ അങ്ങയുടെ ചിന്തകൾ മനസ്സിലാക്കി അങ്ങ് നിലകൊള്ളുവാൻ ക്രിസ്തുവിനെ അനുഗമിച്ച് അങ്ങിൽ അലിഞ്ഞു ചേരുവാൻ അങ്ങ് സഹായിക്കും. ഇത്ര വലിയ സ്നേഹം തരുവാൻ ഞങ്ങൾ എന്തുള്ളപ്പ. ജഡ മനുഷ്യരായി ഞങ്ങൾ ക്രിസ്തുവിനോട് അനുരൂപമായ ദൈവമക്കളാക്കി മാറ്റുക. അങ്ങയുടെ വലിയ സ്നേഹത്തിനായി, ഒരു വിത്തിന്റെ പ്രാധാന്യം ഞങ്ങൾ പറഞ്ഞതിനായി, അങ്ങയുടെ വിത്ത് ഞങ്ങളുടെ ഉള്ളിൽ കിടക്കും. പിതാവേ, അത് മുളച്ച് ആ വിത്തിന്റെ ഉള്ളിൽ അങ്ങ് നിക്ഷേപിച്ച ആ ദൈവപുത്രൻ ഞങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായി വെളിപ്പെടും.
ആ നിത്യജീവനിൽ സ്വർഗീയ മണ്ഡലത്തിൽ ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെ സഹായിച്ചു. അങ്ങ് സഹായിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ മക്കളെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഇവരുടെ സകല ആവശ്യപ്പെടുന്നവരും അങ്ങ് മഞ്ഞ മഴയിൽ അങ്ങയുടെ സമാധാനം ഇവരുടെ മേൽ കൽപ്പിക്കുക. രോഗികളായിരിക്കുന്നു അങ്ങ് സൗഖ്യമാക്കണമേ. യേശു ക്രിസ്തുവിന്റെ അടിപ്പെടാനുള്ള സൗഖ്യം രോഗികളായിരിക്കുന്ന സകല മക്കളുടെ ജീവിതത്തെ കൽപ്പിക്കുക. വിശ്വാസലേറ്റിടുന്ന ആ ശരീരത്തിലെ രോഗങ്ങൾ, ദേഹിയിലെ രോഗങ്ങൾ പരിപൂർണമായും ഇപ്പോൾ മാറ്റപ്പെടട്ടെ. വീണ്ടും ജനിക്കാത്ത വ്യക്തികൾ യേശു കർത്താവ് രക്ഷകനായി സ്വീകരിച്ച് വീണ്ടും ജനിക്കപ്പെടുവാനിടയാകട്ടെ. ഇവരുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന സ്വർഗീയ പിതാവ് ഒരു അനുഗ്രഹമായി വെളിപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നിന്നോട് സംസാരിച്ചുള്ള കേട്ട വചനം ദീപം പോലെ കരുതുക. ഇത് വീണ്ടും വീണ്ടും ദിവസത്തിൽ ധ്യാനിക്കുക. നിങ്ങളെ ജഡമണ്ഡലത്തിൽ നിന്ന് ആത്മമണ്ഡലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുവാൻ, മനുഷ്യരുടെ ലോകത്ത് ദൈവപുത്രന്മാരുടെ ലോകത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുവാൻ സ്വർഗത്തിൽ ഇതിലൂടെ സഹായിക്കും. ദൈവം സഹായിക്കട്ടെ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്.